பிலிப்பியருக்கு எழுதின நிருபம்,
பிலிப்பியர் லேகனம்
இரண்டாம் அதிகாரம்
இரண்டாம் அத்தியாயம்
இந்த காலை வேளையில் இந்த மூன்றாவது வசனத்தை உங்களோடு கூட நான் பகிர்ந்து கொள்ள விரும்புகிறேன்.
இராவிலே பிலிப்பியர் லேகனம் இரண்டாம் அத்தியாயம் மூன்றாம் வாக்கியம் நீங்களோட சிந்திக்கணும் என நான் தாற்பயப்படுது.
இந்த ஒரு வசனத்தை நாம் தியானிக்கிறோம்.
ஈ ஒற்ற வாக்கியத்தை மாத்திரமான நாம் தியானிக்குவான் போகுது.
ஒன்றையும் வாதினாலாவது வீண் பெருமையினாலாவது செய்யாமல் மனத்தாழ்மையினாலே ஒருவரை ஒருவர் தங்களிலும் மேன்மையாக எண்ண கடவீர்கள்.
சாட்டியத்தாலோ துரபிமானத்தாலோ ஒன்றும் செய்யாது தாழ்மையோட ஒருவருத்தன் மற்றவனை தன்னேக்கால் சிரேஷ்டன் என்று எண்ணிக்கொள்ளுவேன்.
மனத்தாழ்மையினாலே ஒருவரை ஒருவர் தங்களிலும் மேன்மையானவர்களாக எண்ண கடவீர்கள்.
தாழ்மையோட ஒருவருத்தன் மற்றவனை தன்னைக்கால் சிரேஷ்டன் என்று எண்ணிக்கொள்ளுவேன்.
இந்த வேத வசனத்தின் அடிப்படையில் பழைய உடன்படிக்கையிலிருந்து இந்த வசனத்துக்கு உண்மை இல்லாதவர்களாய் இருந்த ரெண்டு பேரையும், புதிய உடன்படிக்கையில் இந்த வசனத்திற்கு உண்மையாயிருந்த ரெண்டு பேரையும் நான் காண்பிக்க விரும்புகிறேன்.
இ வசனத்தை ஆஸ்பதமாக்கி பழைய நியமத்தில் நின்று இப்பிரகாரம் ஜீவிக்காத்த ரெண்டு பேரையும், புதிய நியமத்தில் நின்று இப்பிரகாரம் ஜீவிச்ச ரெண்டு பேரையும் ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് അവരെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
മനത്താഴ്മയിലെ ഒരുവരെ ഒരുവർ തങ്ങളിലും മേന്മയായി എണ്ണക്കടവീർ.
മനത്താഴ്മയോടെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ.
മുതലാവത് ഞാൻ എലിയാവെ കാണിക്ക വരുമ്പോൾ എലിയ തീർക്കദർശി.
ആദ്യമായി ഞാൻ എലിയ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ஆச்சரியம் என்னவென்றால், வல்லமையான ஒரு தீர்க்க தரிசி,
வளர சக்தியுள்ள ஒரு பிரவாசகனாயிருந்த ஏலியா.
வானத்திலிருந்து அக்கினியையும் வானத்திலிருந்து மழையையும் வருஷித்ததான ஒரு பெரிய தீர்க்க தரிசி.
சொர்க்கத்திலிருந்து மழையையும் அக்னியையும் வர்ஷிப்பிக்குவானாய்ட்டு இடையாயது ஈ பிரவாசகன் முகாந்திரமாயிட்டான்.
அப்படிப்பட்டதான தீர்க்க தரிசி ஆல் ஆஃப் த சடன் ஒரு டிப்ரெஷனுக்குள்ளாக அவர் கடந்து போனார்.
ഇങ്ങനെയുള്ള ഒരു ശക്തിയുള്ള പ്രവാചകൻ ഒരു പ്രത്യേക സമയത്തിൽ അവൻ ഒരു നിരാശയുടെ ഘട്ടത്തിലൂടെ കടന്നുപോയി.
താൻ സൂയിസൈഡ് പണിക്കണോ അപ്പിട്ട് അവർ മുടിവു പണ്ടാർ.
ആ സാഹചര്യത്തിൽ ഞാൻ എന്റെ ജീവിതം തന്നെ നശിപ്പിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിച്ച ഒരു സമയം.
ഒരു വല്ലമയാണ് തീർക്കുദർശി ഞാൻ സൂയിസൈഡ് പണി ഞാൻ സാഹണോ അപ്പിട്ട് വരുമ്പോൾ.
ശക്തിയുള്ള ഒരു പ്രവാചകൻ ഞാൻ ആത്മഹത്യ ചെയ്ത് എന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന അവസരം.
ഏ ഇപ്പിപ്പെട്ട ഒരു വീഴ്ച അത് തീർക്കുദർശിക്ക് ഏർപ്പെടണോ?
എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഴ്ച ഈ പ്രവാചകന് സംഭവിച്ചത്?
നാം വേദത്തെ ധ്യാനിക്കുമ്പോൾ ഇപ്പടി ധ്യാനിച്ചാൽ നലമായിരിക്കും.
നാം ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ നാം ഈ രീതിയിൽ ദൈവവചനത്തെ ധ്യാനിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
പഴയ ഉടൻപിടിക്കാണാലും ശരി, പുതിയ ഉടൻപിടിക്കാരുന്നാലും ശരി, വിഴുന്നു പോണവുകളെ ഞാൻ ധ്യാനിപ്പേൻ. പൊതുവാകെ
പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും വീണുപോയ ഈ ദൈവമനുഷ്യരെ കുറിച്ച് ഞാൻ ധ്യാനിക്കാറുണ്ട്.
ആണ്ടവരേ, ഏ എലിയ വിഴുന്നു പോണോ?
ദൈവമേ, എന്തുകൊണ്ടാണ് എലിയാവിന് ഈ പതനം സംഭവിച്ചത്?
ആണ്ടവരേ, ഏ സിംസോൺ വിഴുന്നു പോണോ?
എന്തുകൊണ്ടാണ് ദൈവമേ സിംസോൻ അവൻ വീണുപോയത്?
ആണ്ടവരേ, ഏൻ ദാവീദ് വിഴുന്നു പോകണോ?
എന്തുകൊണ്ടാണ് ദൈവമേ ദാവീദ് വീണുപോയത്?
ആണ്ടവരേ, ഏൻ പേതൃ വിഴുന്നു പോകണോ?
ദൈവമേ, എന്തുകൊണ്ടാണ് പത്രോസ് അവൻ വീണുപോയത്?
വേദം சொல்கிற ഒരേ ബദിൽ വിഴുതലുക്ക് മുന്നാണത് മേട്ടിമൈ.
ദൈവം ദൈവവചനം പറയുന്ന ഒരേ ഒരു മറുപടി വീഴ്ചയ്ക്ക് മുൻപാകെ നികളം.
നീതിമൊഴികൾ 16:18 നാം തിരുപ്പ് വേണ്ടാം. നീതിമൊഴികൾ 16:18 പാർ ചൊല്ലുകിറത് വിഴുതലുക്ക് മുന്നാണത് മനമേട്ടിമൈ.
സദൃശവാക്യം 16:18 വാക്യത്തിൽ അതാണ് പറയുന്നത്, വീഴ്ചയ്ക്ക് മുന്നോടിയായി നികളം ആണുള്ളത്.
അപ്പടിയാണാൽ നാം ആണ്ടവരിടത്തിൽ കേൾക്കണോ, ആണ്ടവരെ ഇന്ന് മനുഷ്യനുടേ വീഴ്ചയ്ക്ക് ഇവ എന്തിടത്തിൽ പെരുമയായിരുന്നാങ്കത് എനിക്ക് കാണിപ്പിങ്ങ, നാ അതിലേന്ത് പാർത്ത് നാൻ മനം തിരുമ്പിക്കൊള്ളേ.
അങ്ങനെയെങ്കിൽ അപ്രകാരമുള്ള മനുഷ്യരെ കുറിച്ച് നാം ദൈവവചനത്തിൽ കാണുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയാണ് അവന് നികളം സംഭവിച്ച് ഇപ്രകാരം അവൻ വീഴുവാനും കാരണമായത്? അത് എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ട് എനിക്ക് മനസാന്തരപ്പെടുവാനായിട്ട് അവസരമുണ്ടാകുമല്ലോ.
നാം വീഴ്ച എൻപത് അതെല്ലാം ചില പടുകുഴികൾ താൻ പിച്ച് താൻ അതെല്ലാം വീഴ്ച എൻപത് വിഴുവത് എൻപത് കുഴികൾ താനത്.
നാം താഴെ വീഴുന്നത് അല്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നത് പുറകോട്ട് പോകുന്നത് എന്ന് പറയുന്നത് ചില കുഴികളിൽ വീഴുന്നത് പോലെയാണ്.
വ്യഭിചാരം ഒരു കുഴി,
വ്യഭിചാരം എന്നത് ഒരു കുഴിയാണ്.
പണത്തിൽ ഉണ്മയില്ലാമൽ പോകരുത് ഒരു പടുകുഴി.
പണം പണക്കാര്യത്തിൽ വിശ്വസ്തരല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കുഴിയിൽ വീഴുന്നത് പോലെയാണ്.
ഡിപ്രഷൻ ഒരു കുഴി,
നിരാശ അതും മറ്റൊരു കുഴിയാണ്.
അതെല്ലാം കുഴികൾ താണ്. അതിൽ
ഇതെല്ലാം ഓരോരോ കുഴികളാണ്.
ഒരു മനുഷ്യൻ ഇവിടെ ഏറി തന്നെ പെരുമയിനാൽ ഇവിടെ ഏറി പോരാ.
ഒരു മനുഷ്യൻ തന്റെ നികളത്തിൽ അവൻ മുകളിലേക്ക് കയറി കയറി പോവുകയാണ്.
ഒരുവനുടെ കുഴി വന്ന് വിഭചാരമാർഗം.
അങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ആ മുകളിൽ നിന്ന് അവൻ താഴേക്ക് വീഴുന്നത് ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് വ്യഭിചാരത്തിലായിരിക്കും.
അല്ലെങ്കിൽ ഇന്നൊരു കുഴി വന്ന് പണത്തിൽ ഉണ്മയില്ലാമുണ്ട്.
മറ്റൊരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് പണത്തിൽ വിശ്വസ്തത ഇല്ലാതെ താഴെ പോകുന്നതായിരിക്കാം.
അല്ലെങ്കിൽ ഇന്ന നാട്ടിലെ കാണുന്നത് പോലെ നിറയെ പേർ സ്പിരിച്വൽ ഡിസെപ്ഷനിൽ പോയി കുഴി ലഭിക്കുകയാണ്.
അല്ലെങ്കിൽ നാം ഈ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ മറ്റു പലർ ആത്മീകമായ വഞ്ചനയിൽ അകപ്പെട്ട് കുഴിയിൽ വീണു പോകുന്നു.
പല കുഴികൾ ഇരിക്കരുത്.
അങ്ങനെയുള്ള പല കുഴികളുണ്ട്.
വിഴുതലുക്ക് മുന്നാണത് മണം മേറ്റിമൈ.
എന്നാൽ വീഴുന്നതിന് മുമ്പായി ഓരോ വ്യക്തിക്കും സംഭവിക്കുന്നത് നികളത്തിൽ അവൻ മുകളിലേക്ക് കയറി കയറി പോവുകയാണ്.
ഞാൻ
നിങ്ങളോട് എലിയാവിന്റെ ജീവിതത്തെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു.
ഒന്ന് രാജാക്കളിൻ പുസ്തകം 18 അധികാരം.
ഒന്ന് രാജാക്കന്മാർ 18 അധ്യായം.
ഒന്ന് രാജാക്കൾ 18 അധികാരം.
ഒന്ന് രാജാക്കന്മാർ 18 അധ്യായം.
അങ്ങേ ഒരു ഒരു കർത്തർക്ക് ഭയപ്പെടുന്ന ഒരു ഒരു മനുഷ്യനെ നാം ഒബദ്യാ എന്ന ഒരു മനുഷ്യനെ നാം പാർക്കുന്നു.
ദൈവത്തെ ഭയപ്പെട്ട ഒബദ്യാവ് എന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നു.
മൂന്നാം വാസനത്തെ വാസിക്കും.
18 അധ്യായത്തിന്റെ 3 വാക്യം. ആകയാൽ അഹാബ് തന്റെ ഗൃഹവിചാരകനായ ഒബദ്യാവെ ആളയച്ച് വരുത്തി. ഒബദ്യാവ് യഹോവയിൽ മഹാഭക്തനായിരുന്നു.
കർത്തർക്ക് മികവും ഭയന്ന് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നാൻ.
ഇവിടെ ഇതാ ഒബദ്യാവിനെ കുറിച്ച് പറയുന്നു, ഒബദ്യാവോ യഹോവയിൽ മഹാഭക്തനായിരുന്നു.
അവനെ കുറിച്ച് നാം 12 വാസനത്തിനുടേ കടസി പകുതിയിൽ വാസിക്കണം. ഉമ്മത് അടിയാനാകിയ നാൻ സിറു വയതു മുതൽ കർത്തർക്ക് ഭയന്ന് നടക്കുന്നവൻ എന്ന് വാസിക്കണം.
ഇവിടെ ഇതാ 12 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവനെ കുറിച്ച് വായിക്കുന്നത്, അടിയാനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു.
7 വാസനത്തിൽ അവനുടേ താഴ്മയെ കുറിച്ച് നാം വാസിക്കണം.
7 വാക്യത്തിൽ ഒബദ്യാവിന്റെ താഴ്മയെ കുറിച്ച് നാം വായിക്കുന്നു.
പെരിയ ദീർഘദർശിയായി എലിയാവെ പാർത്ത് മുഖം കുപ്ര വിഴുന്ന് നീരെ ആണ്ടവനായി എലിയാ അല്ലവാ എന്ന് കേട്ടാണ്.
ഈ എലിയാവിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം വീണ് എന്റെ യജമാനായ എലിയാവോ എന്ന് ചോദിച്ച് എലിയാവിന്റെ പാദത്തിൽ വീണവനാണ് ഈ ഒബദ്യാവ്.
18 അധികാരത്തിൽ 4 വാസനത്തിൽ വാസിക്കണം. ഈസബേൽ വാസിപ്പം.
4 വാക്യം നമുക്ക് വായിക്കാം. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഒബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു.
ദൈവനുടേ വഴികൾ എപ്പോഴും ഒരേ മാതിരി ഇരിക്കണമെന്നിട്ട് ആവശ്യമില്ല.
ദൈവത്തിന്റെ വഴികൾ എല്ലായ്പ്പോഴും ഒരേ രീതിയിലായിരിക്കണം എന്ന് അങ്ങനെയില്ല.
ഒന്ന് നാച്ചുറൽ ആർക്കും ഒന്ന് സൂപ്പർ നാച്ചുറൽ ആർക്കും.
ഒരു ദൈവത്തിന്റെ വഴികൾ അത് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അതീതമായിരിക്കും.
എലിയാവെ കൊണ്ട് അർപ്പുതമായി ഒരു കാക്കാവെ കൊണ്ട് ഒരു ഒരു പറവയെ കൊണ്ട് ദേവൻ പോഷിത്താർ.
ഒരു പക്ഷിയിലൂടെ കാക്കയിലൂടെ ഏലിയാവിനെ പോറ്റിയ ദൈവമാണ് നാം കാണുന്നത്.
ആണല്ലോ ഇങ്ങനെ വാസിക്കുന്നു, ഒരു ഒബദ്യാവെ കൊണ്ട് 100 ദീർഘദർശികളെ ദേവൻ പോഷിത്താർ.
എന്നാൽ ഇവിടെ ഒബദ്യാവ് എന്ന ഈ മനുഷ്യനിലൂടെ 100 പ്രവാചകന്മാരെ കാക്കുവാനായിട്ട് ദൈവം ഒബദ്യാവിനെ ഉപയോഗിച്ചു.
ആണല്ലോ നമുക്ക് ഇത് സൂപ്പർ നാച്ചുറലാ ഇരിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പെരിയതായിരിക്കുന്നത്.
എന്നാൽ കാക്ക അപ്പം കൊണ്ട് ഏലിയാവിന് കൊടുത്ത ഈ കാര്യം, അത് സ്വാഭാവികമായി സംഭവിക്കാത്ത ആ കാര്യമാണ് നമ്മുടെ കണ്ണിൽ വളരെ വളരെ വലിയതായിട്ട് നമുക്ക് തോന്നാറുള്ളത്.
ആണല്ലോ അന്തരംഗത്തിൽ അത് സാധാരണ വിഷയമല്ല. ഒരു ഒരു ദീർഘദർശി ജസബേൽ 100 ദീർഘദർശികളെ അരണ്മനയിൽ ഇരുന്നു കൊണ്ട് ഒളിത്ത് ഒളിത്ത് 3 വർഷകാലമായി അവർക്ക് സാപ്പാട് കൊടുക്കാണ് അവർ പെരിയ വിഷയം അത്.
എന്നാൽ 3 വർഷമായി ഈ പ്രവാചകന്മാരെ ഒളിച്ച് ഒളിപ്പിച്ച് സൂക്ഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്.
ഈസബേലിക്ക് തിരിയാതെ പിടിക്കുന്ന കാര്യം നടക്കുന്നത്.
ഈസബേൽ അറിയാതെ ഈ രീതിയിൽ ചെയ്യുവാനായിട്ട് ഒബദ്യാവിന് സാധിച്ചു.
ആഹാബ്ക്ക് തിരിയാമെന്ന കാര്യം നടക്കുന്നത്.
ആഹാബ് അറിയാതെയാണ് ഈ രീതിയിൽ അവരെ ഒളിപ്പിച്ചത്.
കർത്തർക്ക് മികവും ഭയന്ന് നടക്കുന്നവനായിരിക്കാണ്.
ദൈവത്തോട് മഹാഭക്തി ഉള്ളവനായിരുന്നു ഒബദ്യാവ്.
ആണാൽ എലിയാവ് ഇപ്പോൾ ഇല്ലാമെന്നിരിക്കലാം.
എന്നാൽ ഒബദ്യാവ് എലിയാവിനെ പോലെ ഒരു ശക്തനായ പ്രവാചകൻ എന്ന് നാം കരുതാറില്ല.
ദേവൻ എലിയാവെ ഒരു മുറയായി പയൻപെടുത്തിനാർ എന്നാൽ ഒബദ്യാവെ ഒരു മാതിരി പയൻപെടുത്തിനാർ.
എലിയാവിനെ ദൈവം ഒരു സമയത്ത് ഉപയോഗിച്ചെങ്കിൽ ഒബദ്യാവിനെയും ദൈവം മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്.
നാം ഇത് വാസിക്കണം പിന്നാലെ.
നാം അതിനുശേഷം 18 അധ്യായത്തിൽ തുടർന്ന് നാം വായിക്കുന്നു,
ഇത് എലിയാവെ കുറിച്ച് നാൻ ധ്യാനിച്ച ദുരദൃഷ്ടമായ കാര്യങ്ങൾ.
എലിയാവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ച എലിയാവിന്റെ ജീവിതത്തിൽ വന്ന മോശപ്പെട്ട കാര്യങ്ങൾ അവന്റെ വീഴ്ചകളെ കുറിച്ചാണ് ഞാൻ ധ്യാനിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്.
ഇന്ത ഒരു പെരിയ ദീർഘദർശിയും ഇന്ത ഛോട്ടാ ബായി ഇന്ത ഒബദിയാവും രണ്ടുപേരും ഇപ്പൊ എൻകൗണ്ടർ നടക്കുന്നത്. ഇപ്പൊ
ഇവിടെ ഇതാ ഈ വലിയ പ്രവാചകനായ ഏലിയാവും ചെറിയ ഒബദിയാവും തമ്മിൽ അവര് തമ്മിൽ ഇപ്പോൾ സന്ധിക്കുകയാണ്.
അവർ തന്നെ അഡ്രസ് പണിക്കാർ തന്നെയെ അറിമുഖപ്പെടുത്തിക്കൊള്ളാർ. ഒബദിയ തന്നെ എലിയാവിനിടത്തിൽ തന്നെ അറിമുഖപ്പെടുത്തിക്കൊള്ളാർ.
ഒബദിയാവ് ഇതാ ഏലിയാവിന്റെ അടുത്ത് ചെന്ന് ഞാൻ ആരാണെന്ന് ഒബദിയാവ് എലിയാവിനോട് എലിയാവിനെ ഒബദിയാവിനെ പരിചയപ്പെടുത്തുകയാണ്.
ഇതേ പുതിയ ഉടൻപിടിക്കനുടേ ആവിയാക ഇരിക്കുമാണാൽ,
ഇത് പുതിയ നിയമത്തിന്റെ ആത്മാവോടുകൂടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും?
ഫിലിപ്പിയർ 2:3 നാം ധ്യാനിക്കരുത് പോലെ ഒരു സ്പിരിറ്റ് എലിയാവിനിടത്തിൽ ഇരുന്നിരിക്കുമാണാൽ,
നാം ഫിലിപ്പിയ ലേഖനം 2:3 മൂന്നാം വാക്യത്തിൽ വായിച്ച അതേ ആത്മാവ് ഏലിയാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ
അവിടെ ഒബദിയാവ് കട്ടിപിടിച്ചിരുന്നിരിപ്പാർ.
ഉടനെ ഏലിയാവ് ഒബദിയാവിനെ ചേർത്ത് പിടിച്ച് അവനെ ആശ്ലേഷിച്ചിരിക്കും.
അവർ ഗണം പണിയിലിരുന്നിരിപ്പാർ.
ഒബദിയാവിനെ അവൻ ബഹുമാനിച്ചിരിക്കും.
കാര്യങ്ങളെല്ലാം വിചാരിച്ചിരുന്നിരിപ്പാർ.
എല്ലാ കാര്യങ്ങളും അവനോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനുള്ള ആ താല്പര്യം അവൻ പ്രകടിപ്പിച്ചിരിക്കും.
അവർക്കുള്ള ഒരു ഫെലോഷിപ്പ് ഇരുന്നിരിക്കും.
അവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു ഐക്യം കൂട്ടായ്മ ഉണ്ടായിരിക്കും.
എപ്പടി ഇപ്പടിയെല്ലാം നീ 100 പേരെ എപ്പടി വെച്ച് ഇവിടെ നാളെ സമാളിച്ച കേട്ടിരുന്നിരിപ്പാർ.
ഏലിയാവ് ഒബദിയാവിനോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് നീ ഈ 100 പേരെ ഈ 3 വർഷം നീ ഒളിപ്പിച്ചത്? എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്?
എന്നാൽ ഏലിയാവ് ഒരു കാര്യവും ചെയ്യവില്ലേ.
എന്നാൽ ഇവിടെ നാം ഏലിയാവ് അങ്ങനെയുള്ള ഒരു കാര്യവും ചോദിച്ചതായി നാം വായിക്കുന്നില്ല.
ഒരു എളിയ സഹോദരനെ അംഗീകരിക്കത്തില്ലേ?
ഒരു ചെറിയ സഹോദരനെ അംഗീകരിക്കുവാനായിട്ട് ഏലിയാവിന് അറിയില്ല.
ഒരേ പാർവയിൽ തന്നുടേ പാർവയിൽ അവർ മികവും പെരിയവരായിരുന്നാർ.
ഏലിയാവിനെ സംബന്ധിച്ചോളം ഏലിയാവിന്റെ കണ്ണിൽ ഏലിയാവ് വലിയവനായിരുന്നു.
എന്നെ പാർക്കിലും എല്ലാ ഇസ്രായേലുകൾ എല്ലാ കർപ്പണികളെ തള്ളിവിട്ടാർ.
ഇസ്രായേൽ ജനം മുഴുവൻ അവരെല്ലാ ദൈവത്തിന്റെ കൽപ്പനകളെയും വിട്ട് മാറിയവരാണ്. ഞാൻ മാത്രം ഇതാ ഒരു പ്രവാചകൻ.
നാം ഇങ്ങനെ വാസിക്കണം പാരു, 10 വസനം 19-ാം അധികാരം 10-ാം വസനം
19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ
അവരുടെ ഇറുദിത്തി നിറവിനാൽ വായി പേശുകരുത്.
അവർ എലിയാവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞ കാര്യങ്ങളാണ് അവന്റെ വായിലൂടെ സംസാരിക്കുന്നത്.
1 രാജാക്കളിൻ പുസ്തകം 19-ാം അധികാരം 10-ാം വസനം
19-ാം അധ്യായത്തിന്റെ 1 രാജാക്കന്മാർ 19:10
വാസിപ്പം.
അതിന് അവൻ സൈനികളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു.
കർത്തർക്കാഹ വെഹു ഭക്തി വൈരാഗ്യമായി നാൻ ഇരുന്നേൻ.
ഞാൻ ഇതാ ദൈവത്തിനായിട്ട് വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു.
ഞാൻ ഒരുവൻ മാത്രം മീതിയായിരിക്കേ.
ഇതാ ഇപ്പോൾ ഞാൻ ഒരുത്തൻ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നു.
നമ്മുടെ ചർച്ചിലെ എല്ലാ കർപ്പണയും തള്ളിവിട്ടാർ.
ഈ സഭയിൽ ഇതാ എല്ലാവരും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നില്ല. ഞാൻ ഒരാൾ മാത്രം ഇപ്പോൾ വളരെ ശുഷ്കാന്തി ഉള്ളവനായിരിക്കും.
അത് ഒരു മുറയല്ല, അത് ഇരുദയത്തിന് നിറവ്. 14-ാം വസനത്തിൽ വാസിക്കണം.
അത് ഒരു പ്രാവശ്യമല്ല ഏലിയാവ് പറയുന്നത്. നാം തുടർന്ന് 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു,
സേനകളിൽ കർത്താവേ വെഹു ഭക്തി വൈരാഗ്യമാണ് ഞാൻ ഇരുന്നേൻ, നാൻ ഒരുവൻ മാത്രം ഇരിക്കേൻ. 14-ാം വസനം
സോറി 14-ാം വാക്യം അവിടെ വീണ്ടും, നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. 14-ാം വാക്യത്തിലും നാം അത് വായിക്കുന്നു.
നാം ഒരു മുറൈ എന്റെ വേദത്തിൽ തിരുപ്പോ. 1 കൊരിന്ത്യർ 10-ാം അധികാരം നാം തിരുമ്പി മീണ്ടും നമ്മുടെ ഇതിൽ നാം കൈവച്ചുക്കോ. 1 കൊരിന്ത്യർ 10-ാം അധികാരം
നമുക്ക് നമ്മുടെ ഒരു കൈ ഇവിടെ വെച്ച് തിരിച്ച് വീണ്ടും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
12-ാം വസനം വാസിപ്പം.
12-ാം വാക്യം ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ.
എവ്വളോ അരുമയാണ് വാർത്തകളെ പുതിയ ഉടമ്പടിക്കിൽ ദൈവം നമുക്ക് കൊടുത്തിരിക്കാർ.
പുതിയ നിയമത്തിൽ എത്ര മനോഹരമായ വാക്കുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
അപ്പോസ്തലനക്ക് ഇന്ന് ഒരു ഭയം ഇരുന്നിട്ടേ ഇരുന്നത്.
അപ്പോസ്തലനായ പൗലോസിന് ഈ ഒരു ഭയം അവന്റെ ഹൃദയത്തിൽ
ഉണ്ടായിരുന്നു.
ദൈവമേ ഞാൻ വീണു പോകുവാൻ സാധ്യതയുണ്ട്.
ഞാൻ നിൽക്കാൻ നിനക്കിറേ ഞാൻ വിഴുന്നു പോടുവേ.
ദൈവമേ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നിയാൽ കർത്താവെ ഞാൻ വീണു പോകുവാൻ സാധ്യതയുണ്ട്.
ഞാൻ എന്നെ ഉയർത്തക്കൂടിയ മാംസത്തിൽ ഇരിക്കേ.
കർത്താവെ ഞാൻ എന്നെ തന്നെ ഉയർത്തുവാൻ സാധ്യതയുള്ള ഒരു ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നത്.
ഇന്ത് ദൈവ ഭയം അങ്ങ് പഴയ ഉടൻപിടിക്കലുള്ള മനുഷ്യന്റെ പെരിയ ദീർഘദർശി ഏലിയാവിനെ പാക്ക മുടിയില്ല.
എന്നാൽ ഈ തരത്തിലുള്ള ദൈവ ഭയം പഴയ നിയമത്തിലുള്ള വലിയ പ്രവാചകനായ ഏലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ
കഴിയുന്നില്ല. മനുഷ്യൻ
അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രം ശേഷിക്കുന്നു, ഞാൻ നിൽക്കുന്നു എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ.
ബഹു ഭക്തി വൈരാഗ്യമാണ് ഇരുന്നേൻ ഇരിക്കേൻ.
ഞാൻ ഇതാ വളരെ ശുഷ്കാന്തി ഉള്ളവനായിരുന്നു, ഞാൻ ഇപ്പോഴും വളരെ ശുഷ്കാന്തി ഉള്ളവനാണ്, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു.
ഇസ്രായേലുകൾ തള്ളിവിട്ടാർ.
ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു.
അത് എവ്വളവ് മദീനം. അത്
അത് എത്ര പോഷത്വമായ ചിന്തയാണ്.
ഒരു വാരത്തിനു മുന്നതാകാ ഒബദിയാ 100 പേരെ മീതിയാ വെച്ചിരിക്കേ.
ഒരു ആഴ്ചയ്ക്ക് മുമ്പെയാണ് ഓബദ്യാവ് എലിയാവിനെ കണ്ട് ഞാനിതാ 100 പ്രവാചകന്മാരെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഏ മണ്ടല ഏറല്ലേ.
ഈ പറഞ്ഞ കാര്യം എന്താ എലിയാവിന്റെ മനസ്സിലേക്ക് കയറാഞ്ഞത്? എന്താ അദ്ദേഹം അത് മറന്നുപോയത്?
100 പേരെ ഞാൻ ഗബിയിലെ വെച്ച് ഞാൻ സാപ്പാട് പോട്ടിരിക്കേണ്ട ഒരു മനുഷ്യൻ സുടറ അതെല്ലാം മണ്ടയിലേ.
100 പേരെ ഞാൻ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് ഞാൻ അവരെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ അവന്റെ ഹൃദയത്തിലേക്ക് ചിന്തയിലേക്ക് വന്നേയില്ല. അത് അവൻ അതെല്ലാം വിട്ടുകളഞ്ഞു.
അപ്പടിപ്പെട്ട എലിയാവുക്ക് മറുപടി ദേവൻ சொல்ல വേണ്ടിയാരു, ഏയ് ഒബദ്യാ சொன்ன 100 പേരില്ല, ഇന്നും 7000 പേരെ ഞാൻ മീതി വെച്ചിരിക്കേണ്ട சொல்றார்.
അങ്ങനെയുള്ള ഒബദ്യാവിനോട് ദൈവത്തിന് പറയേണ്ടി വന്നു. ഒബദ്യാവ് പറഞ്ഞ 100 പേരല്ല, ദൈവം 7000 പേരെ ഇവിടെ ബാലിന് മുട്ടുകിടക്കാത്തവരെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന് പറയേണ്ടി വന്നു.
തന്റെ സഹ സഹോദരനെ അടയാളം കാണിത്തരല്ലേ,
തന്റെ കൂടെയുള്ള ഒരു ചെറിയ സഹോദരന്റെ ആത്മീകതയെ വിലമതിക്കുവാൻ അവന് കഴിഞ്ഞില്ല.
ഗണം പണ്ണ തരില്ല,
അവനെ ബഹുമാനിക്കുവാൻ അവന് കഴിഞ്ഞില്ല.
മുത്തസേ തരില്ല,
അവനെ ആശ്ലേഷിക്കുവാൻ അവന് കഴിഞ്ഞില്ല.
ഫെലോഷിപ്പ് തരില്ല,
അവനോട് കൂട്ടായ്മ ആചരിക്കുവാൻ അവന് കഴിഞ്ഞില്ല.
തന്നെ കാര്യം അത്തനെയും വാനത്തിലിന്ന് മഴ ഇറക്കണതും വാനത്തിലിന്ന് അക്കിനി ഇറക്കണതും അത്ഭുതമായി കാക്ക വന്ന് പോഷിച്ചെന്ന മണ്ട ഫുള്ള അതാ.
അവന്റെ മനസ്സിൽ മുഴുവൻ അവൻ അഗ്നി ഇറക്കിയതും അവൻ മഴ പെയ്ച്ചതും അവന് കാക്കയിലൂടെ ലഭിച്ച ഭക്ഷണവും ഈ കാര്യങ്ങൾ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത്.
ഇപ്പൊ നമ്മ എലിയാവ് പോട്ട് വാങ്ങുവാങ്ങനെ എലിയാവ് പോട്ട് കല്ലെടുത്തടിക്കല.
നാം ഇപ്പോ ഏലിയാവിനെ കുറിച്ച് ചിന്തിച്ച് ഏലിയാവിനെ കല്ലെടുത്ത് എറിയുകയല്ല നമ്മുടെ ദൗത്യം.
ഇന്ത് സ്പിരിറ്റ് ഇങ്ക് ഇരുക്ക്.
ഈ ഏലിയാവിന്റെ അതേ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ നാം കാണണം.
മാംസത്തെ ഞാൻ കടിന്നു കൊള്ളറെ,
നമ്മുടെ ജഡത്തെ, എന്റെ മാംസത്തെയാണ് ഞാൻ കല്ലെറിയുന്നത്.
അന്ത തവറിലിന്ന് ഒരു പാഠത്തെ കത്തുക്കണം.
ആ ഏലിയാവിന്റെ ജീവിതത്തിലെ വീഴ്ചയിൽ നിന്ന് നാം ഒരു പാഠം അഭ്യസിക്കണം.
കണ്ണാണത് കൈയെ പാർത്ത്
കണ്ണിന് കൈയോട്
നീ എനക്ക് വേണ്ടുവതില്ല എന്നും
നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും
തലയാണത് കാലുകളെ നോക്കി നിങ്ങൾ എനിക്ക് വേണ്ടതില്ല എന്ന് ചൊല്ലക്കൂടാതെ
തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ.
ശരീര അവയവങ്ങളിൽ ബലവീനമുള്ളവകളെ കാണപ്പെടുകയില് മികവും വേണ്ടിയവകളായി
ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു.
ശരീര അവയവങ്ങളിൽ ഗണവീനമായി കാണപ്പെടുകയവകൾക്ക് അധിക ഗണത്തെ കൊടുക്കണം.
ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു.
നമ്മിൽ ലക്ഷണമില്ലാത്തവകളെ അധിക അലങ്കാരം വരും.
നമ്മിൽ അഴക് കുറഞ്ഞ അധികം അഴക് വരുത്തുന്നു.
നമ്മിൽ ലക്ഷണമുള്ളവകൾക്ക് അലങ്കരിപ്പ് വേണ്ടിയതില്ലേ?
നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ.
ഇപ്പടി ദേവൻ ഗണത്തിൽ കുറയുള്ളവർക്ക് അധിക ഗണത്തെ കൊടുത്ത് ഇപ്പടി ശരീരത്തെ അമൈത്തിരിക്കാർ.
ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു.
ഇന്ത് സ്പിരിറ്റ് എല്ലാം പാവം എലിയാവ് തരിയാതെ പാവം.
ഈ പുതിയ നിയമത്തിന്റെ ആത്മാവെല്ലാം പാവം ഏലിയാവിനെ അറിയില്ലായിരുന്നു.
അതിനാൽ അവർത്തിക്ക് നാം കല്ലെടുത്ത് അടിക്കരുതല്ലേ.
അതുകൊണ്ട് നാം ഏലിയാവിനെ എതിരെ ഏലിയാവിനെ നാം കല്ലുകൊണ്ട് എറിയേണ്ട ആവശ്യമില്ല.
ഒരു കാര്യത്തെ നാം കറ്റുകൊള്ളറോ,
എന്നാൽ ഏലിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നാം ഒരു പാഠം പഠിക്കുകയാണ്.
കാരണം അവളുടെ ഉള്ളതാണ് ഗിഫ്റ്റ്.
അത് ഏലിയാവിന്റെ ജീവിതത്തിൽ അവനൊരു വരമുണ്ടായിരുന്നു.
അവരുടെ വിശ്വാസം,
അവന്റെ വിശ്വാസം,
അവരുടെ വല്ലമയാണ് മിനിസ്ട്രി,
അവന്റെ അത്ഭുതകരമായ ശുശ്രൂഷ.
പ്രിയമാണവരുളെ, അപ്പടിപ്പെട്ടവരുളായി നാം ഇരിക്കണമെന്ന് വെച്ചിങ്ങ, ഇതുപോലെ എലിയവുകളെ നാം ഇനം കണ്ടുകൊള്ള തെരിയാവിട്ട പക്ഷത്തിൽ നാമും ഇന്ന് നിലയ്ക്ക് തള്ളപ്പെടുവോ?
അപ്രകാരം വരപ്രാപ്തനായ സഹോദരന്മാരെ, നാം ഇന്ന് അപ്രകാരമുള്ളവരായിരിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ചെറിയ സഹോദരന്മാരെ, എളിയ സഹോദരന്മാരെ വിലമതിക്കുവാനാകില്ല. വിലമതിക്കാത്തവരാണെങ്കിൽ നാം എലിയാവിൽ നിന്ന് ഒരു പാഠം പഠിക്കണം.
നാം ഇങ്ങനെ വാസിക്കണം പ്രസംഗി പുസ്തകം 5-ാം അധികാരം,
സഭാ പ്രസംഗി 5-ാം അധ്യായം.
പ്രസംഗി പുസ്തകം 5-ാം അധികാരം,
സഭാ പ്രസംഗി 5-ാം അധ്യായം.
ഇന്ന വാർത്ത പഴയ ഏർപ്പാട്ടിൽ എഴുതിയിരുന്നാലും ഇന്ന വാർത്തകളും എലിയാ പോണ്ടവർക്ക് തരിയാതെ.
ഇത് പഴയ നിയമത്തിലുള്ള ഒരു വാക്യമാണെങ്കിലും ഈ വാക്യം പോലും എലിയാവിനെ പോലെയുള്ള പ്രവാചകനെ അറിയില്ലായിരുന്നു.
സോറി, 9-ാം പുസ്തകം 4-ാം അധികാരം 9-ാം വചനത്തിലിരുന്ന് വാസിപ്പം.
4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം.
ഉണ്ടിയായിരുപ്പതിലും ഇരുവർ കൂടിയിരുപ്പതിന് അലം,
ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്.
അപ്പോൾ 10-ാം വചനം വാസിപ്പം.
10-ാം വാക്യം, വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല.
11-ാം വചനം, രണ്ടുപേരായി പെടുത്തുകൊണ്ടിരുന്നാൽ ചൂടുണ്ടാകും,
രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർ മാറും.
12-ാം വചനം, ഒരുവനെ യാതൊരുവൻ മേൽക്കൊള്ള വന്നാൽ ഇരുവരും അവനക്ക് എതിർത്ത് നിൽക്കാം.
ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം.
അങ്ങ് എലിയാവിനുടേ വിഷയത്തിൽ ഇത് 4 വസനങ്ങളും പൊയ്ത്തു പോയിച്ച്.
ഏലിയാവിന്റെ ജീവിതത്തിൽ ഈ നാല് വാക്യങ്ങളും അവന് അവന്റെ ജീവിതത്തിൽ അത് 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 ഏറ്റെടുക്കുവാൻ സാധിച്ചില്ല.
യെസബേൽ തീർക്കദരിശി, യെസബേൽ ആണവൾ ഒരു പൊല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നാൽ,
യെസബേൽ വളരെ നീചിയായ ഒരു സ്ത്രീ ആയിരുന്നു.
എപ്പടി അന്ത എന്ത നേരത്തിൽ അവളുടെ ആയുധം അന്ത പൊല്ലാങ്ങൻ എയ്ത അഗ്നിയാസ്ത്രം അപ്പിനു വാസിക്കണം.
നാം ശത്രുവിന്റെ അഗ്നിയാസ്ത്രത്തെ കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്.
എബേസ്യരിൽ നാം വാസിക്കണം, പൊല്ലാങ്ങണിയും പൊല്ലാത അഗ്നിയാസ്ത്രങ്ങൾ വാസിക്കണം.
ദുഷ്ടന്റെ ശത്രുവിന്റെ അഗ്നിയാസ്ത്രങ്ങളെ കുറിച്ച് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു.
അവനക്ക് നേരം തരും, അവനക്ക് നേരം കാലം എല്ലാം തരും. എന്ത് ടൈമില് ഇന്ന് വിപചാരത്തിനുടേ അമ്പ് എയ്യലാം അപ്പടിന്ന് തരും.
ഈ ശത്രുവിന് അറിയാം ഏത് സമയത്താണ് ഈ വ്യഭിചാരത്തിന്റെ അമ്പ് ഞാൻ എയ്യേണ്ടത്.
ഇന്ന് പണത്തിലെ വിട പണ്ടതുക്കാണ് പുല്ലാങ്ക അഗ്നിയാസ്ത്രത്തെ എപ്പോ എയ്യലാണ് അവനക്ക് നേരം തരും.
പണസ്നേഹത്തിന്റെ ഈ അഗ്നിയാസ്ത്രം ഏത് സമയത്താണ് എയ്യേണ്ടത് അവന് വ്യക്തമായിട്ട് അറിയാം.
ഇന്ന് ഡിപ്രഷനിലെ എപ്പോ അണുപ്പിളാണുങ്കത് അവനക്ക് തരും.
നിരാശ അത് എപ്പോഴാണ് നിരാശയുടെ അമ്പ് എയ്യേണ്ടത് അവന് വ്യക്തമായിട്ട് അറിയാം.
അവനുടെ തന്ത്രങ്ങൾ നമുക്ക് തിരിയാതെ വേദം ചൊല്ലുന്നത്.
ദൈവവചനം പറയുന്നു അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ.
എലിയാവുക്ക് നേരത്തെ പാത്തിട്ടേതാണ്.
അപ്പൊ എലിയാവിനെ എലിയാവിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ നിരാശയുടെ അമ്പ് ചെയ്യേണ്ടതെന്ന് യെസബേൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
സാത്താനുടെ ഏജന്റ് തന്നെ ജെസബേൽ.
സാത്താന്റെ ഒരു ഏജന്റ് ആണ് യെസബേൽ.
കറക്റ്റാണ് നേരത്തില് അമ്പ് ചെയ്ത്
ആ ശരിയായ സമയത്ത് യെസബേൽ നിരാശയുടെ അമ്പ് തൊടുത്തുവിട്ടു.
വാനത്തിലിരുന്ന് അഗ്നിയും മഴയും ഇറങ്ങുന്നതാണ് നേരം.
സ്വർഗത്തിൽ നിന്ന് അഗ്നിയും അതുപോലെ തന്നെ മഴയും ഒക്കെ ഇറങ്ങിയ ആ സമയം
സച്ച് എ ഹൈറ്റ്,
അത് വളരെ ഉന്നതമായ ഒരു അവസ്ഥയായിരുന്നു.
ഇപ്പതാ ശരിയാണ് നേരത്തിലെ അഗ്നിയാസ്ത്രത്തിനുടേ.
എന്നാൽ ഇപ്പോ ഇപ്പോഴാണ് ഈ നിരാശയുടെ അഗ്നിയാസ്ത്രം എയ്യേണ്ടത് എന്ന് ഇസബേലിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു.
ഏ പൊല്ലാങ്കനുടേ അഗ്നിയാസ്ത്രങ്ങൾ എലിയാവ് മേലെ ഇൻഫ്ലുവൻസ് ആകണോ.
എന്തുകൊണ്ടാണ് ഈ അഗ്നിയാസ്ത്രം ശത്രുവിന്റെ ഈ അഗ്നിയാസ്ത്രത്താൽ എന്തുകൊണ്ടാണ് ഇയോബ് ബാധിക്കപ്പെട്ടത്?
ഒരുവൻ മേർക്കൊള്ള വന്നാൽ അവനുടെ ഉടനാളി അവനോട് കൂടി എതിർത്ത് നിൽക്കലാൻ വേദം ചൊല്ലുതേ.
ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ ശത്രുവിനോട് എതിർത്ത് നിൽക്കാം. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നല്ലോ.
ഇപ്പൊ ഒരു സോറുക്കുള്ളായിട്ട് അപ്പൊ എന്നാ എനിക്ക് സേരും തരല. ഇപ്പൊ എനിക്ക് ഉദയം ചെയ്യുന്നതുക്ക് ഒരു സഹോദരൻ ഒബദിയാണ് ഓർത്ത അരണ്മനയിൽ ഇരിക്കാം. അവൻകിട്ട് പോയി നാൻ ഫെലോഷിപ്പ് പണ്ണ പോറേ അപ്പടിന്നു മണ്ടയിൽ തോന്നലയേ.
ഇങ്ങനെ നിരാശയുടെ ആത്മാവ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇതാ ആ കൊട്ടാരത്തിൽ ഒബദ്യാവ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനുണ്ടല്ലോ, അവനെ പോയി കണ്ട് അവനോട് എനിക്ക് കൂട്ടായ്മ ആചരിക്കാം എന്ന് അവന്റെ ബുദ്ധിയിലേക്ക് ചിന്ത വന്നില്ലല്ലോ.
യോസന വരവേയില്ലേ.
അങ്ങനെ ഒരു ചിന്ത അവന്റെ ഹൃദയത്തിലേക്ക് ഉദിച്ചതേയില്ല.
മനസ്സിലാവും
ഒബദ്യാവിനെ അന്വേഷിച്ച് ഒബദ്യാവിന്റെ അടുക്കലേക്ക് അല്ല ഏലിയാവ് പോയത്, വനാന്തരത്തിലേക്കാണ് അവൻ
പോയത്. ഒബദ്യാവിന് ഒരു ബ്രദർ സഭയിൽ മണ്ടയിൽ ഇരുന്നാതന.
ഓബദ്യാവ് എന്നൊരു സഹോദരൻ സഭയിൽ ഉണ്ട് എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടെങ്കിലല്ലേ അവന്റെ അടുത്ത് കൂട്ടായ്മയ്ക്കായിട്ട് അവൻ അന്വേഷിക്കുകയുള്ളൂ.
മറ്റുള്ളവരെ മേന്മയായി എണ്ണിനാൽ അത് ഫെലോഷിപ്പ് നാടുവോ.
മറ്റുള്ളവരെ മേന്മയായി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണിയാൽ മാത്രമേ അവരോട് നിങ്ങൾക്ക് കൂട്ടായ്മ ആചരിക്കുവാനും അവരിൽ നിന്ന് നിങ്ങൾക്ക് ആത്മീകമായ പ്രയോജനം ലഭിക്കുവാനും സാധിക്കുകയുള്ളൂ.
എലിയ എന്ന പ്രിയ ഹൈറ്റ്, ജീസസ് ന ഹൈറ്റ്.
എലിയാണോ വലിയ ഉന്നതത്തിൽ ഇരിക്കുന്നത്? യേശു ക്രിസ്തുവാണ് ഏറ്റവും ഉന്നതൻ.
എന്നുടേ ആത്മ മരണത്തിക്കേതുവാണ് ദുഃഖം കൊണ്ടിരിക്കുന്നത്.
യേശു ക്രിസ്തു ഇതാ എന്റെ ആത്മാവ് മരണവേദനയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുകയുണ്ടായി.
ഇന്ന് കൊഞ്ചനേരത്തുക്കളെ എന്നെ വിട്ടിട്ട് ഓടെ പോറാങ്ങനെ തരും.
തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അല്പസമയം കഴിഞ്ഞ് തന്നെ വിട്ട് അവർ ഓടിപ്പോകാൻ പോകും എന്നുള്ളതും യേശു
ക്രിസ്തുവിനറിയാം.
അവനോട് അവനെ അവനെ മറുതലിക്കും അവനെ അവനെ എതിർക്കും എന്നുള്ളതും അവൻ അറിയാമായിരുന്നു.
എന്നോട് കൂടെ ഒരു മണിനേരം വിളിത്തിരുങ്ങൾ അപ്പടിന്നു
സൊന്നാർ. എന്നാൽ ആ യേശു ഈ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം ഒരു മണിക്കൂർ നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക.
എലിയ നമുക്ക് മാതിരിയല്ലേ?
എലിയ പ്രവാചകനല്ല പ്രിയമുള്ളവരെ. നമ്മുടെ
യേശുവിനെ നോക്കിയിട്ട് നാം വാസിക്കണം.
യേശുവിനെ നോക്കി നാം ഓടുവാനായിട്ട് ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു.
തന്നെ എളിയ സഹോദരങ്ങളെ അംഗീകരിച്ച ഒരു യേശു,
തന്നോടൊപ്പം ഉണ്ടായിരുന്ന എളിയ സഹോദരന്മാരെ അംഗീകരിച്ച വില മതിച്ച യേശു,
തങ്ങളിലും മറ്റുള്ള മേന്മയായി നിന്ന യേശു ക്രിസ്തു,
മറ്റുള്ളവരെ മേന്മയായി തന്നെക്കാട്ടിലും മേന്മയായി കരുതി യേശു ക്രിസ്തു. എലിയാവിന്റെ ജീവിതത്തിലെ പരാജയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പാഠം നാം അഭ്യസിക്കേണ്ടിയിരിക്കുന്നു.
രണ്ടാമത്
മറ്റൊരു മനുഷ്യനെ കുറിച്ച്
സിംസോൺ
നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ.
സിംസോണുടെ കാര്യത്തെ കുറിച്ച് ഞാൻ ധ്യാനിത്തേൻ.
സിംസോന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ധ്യാനിക്കുകയുണ്ടായി.
സിംസോൺ എന്നാൽ നാം പ്രബല്യമായി നമ്മുടെ ക്രിസ്തു വട്ടാരങ്ങളിൽ അവനുടേ സെക്സൽ വീക്ക് അവിടെ വാസിപ്പം തെരിഞ്ഞുകൊള്ളും.
നമുക്ക് ശിംശോനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ലൈംഗിക മേഖലയിൽ ബലഹീനനായ പരാജിതനായ ഒരു മനുഷ്യൻ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്.
അത് അത് കാര്യമില്ല പ്രിയമാണവരുടെ.
പ്രിയമുള്ളവരെ, ശിംശോന്റെ ഈ ലൈംഗിക മേഖലയിലുള്ള പരാജയം മാത്രമല്ല, അതല്ല പ്രധാനം.
20 വർഷം സെക്സ് വലാട്ടെ വിളാണ്ടിട്ടുണ്ടാർ.
ഏകദേശം 20 വർഷത്തോളം അവൻ ഈ ലൈംഗിക മേഖലയിൽ അവൻ ലാഘവത്തോടെ അവൻ പരാജിതനായിക്കൊണ്ടിരുന്നു.
അവനുടെ കാര്യം സെക്സ് അല്ലേ.
എന്നാൽ അവന്റെ യഥാർത്ഥ പ്രശ്നം ലൈംഗിക മേഖലയിലെ പരാജയമായിരുന്നില്ല.
അവനുടെ കാര്യം പെരുമിതാണ്.
അവന്റെ പ്രശ്നവും നികളം തന്നെയാണ്.
സിംസോൺ വീഴുന്ന തന്നെ പെരുമിനാളെ വിട മുടിയും. വിഴുതലുക്ക് മുന്നാണത് മണമേറ്റിമേ.
ശിംസോൻ എന്തുകൊണ്ടാണ് വീണത്? ശിംസോൻ വീണതും അവന്റെ നികള മൂലമാണ്.
അവനുടെ രണ്ട് പെരുമയെ ഞാൻ കാണിക്കാൻ വരുമ്പോ,
ഞാൻ ശിംശോന്റെ ജീവിതത്തിലെ രണ്ട് നികളത്തെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കട്ടെ.
ന്യായാധിപതികളുടെ പുസ്തകം,
ന്യായാധിപന്മാർ
മുതലാവത് 4-ാം അധികാരത്തെ കാണിക്കാൻ വരുമ്പോഴേ. 4-ാം അധികാരം
പ്രാരംഭമായി ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിലേക്ക്
മുതലാവത് 4-ാം വസനത്തിൽ ദെബോറയെ കുറിച്ച് നാം വാസിക്കണം.
4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവിടെ ദെബോറയെ കുറിച്ച് നാം വായിക്കുന്നു.
വാസിപ്പോ.
ആ കാലത്ത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചിക ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു.
6-ാം വസനത്തിൽ വാസിക്കണം.
6-ാം വാക്യത്തിൽ അവൾ അബിനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക.
കൂട്ടിക്കൊണ്ട് നാം 7-ാം വസനം വാസിക്കുക.
ഞാൻ യാബീന്റെ സേനാപതി സിസരയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു.
ഓക്കെ, ഇപ്പോൾ ദെബോറ ദീർഘദൃശിയായിരുന്നാൽ,
ഇവിടെ ഇതാ ദെബോറ ഒരു പ്രവാചക,
അവൾ തനിയായി സിംഗിൾ ഹാൻഡഡായി ഇസ്രായേലെ അവൾ ന്യായം വിസാരിക്കുള്ളേ.
ഈ ദെബോറ അവിടെ ന്യായപാലനം ചെയ്യുമ്പോൾ അവൾ ഒരു ഒറ്റ വ്യക്തിയായി, ഒരൊറ്റയാളായിട്ട് അവൾ ആ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുകയായിരുന്നില്ല.
അവൾ യാരുടെ തലമയിൽ, ബാരാക്കിനുടെ തലമയിൻ കീഴിൽ ഒരു 10,000 പേർ കൂട്ടിക്കൊണ്ട് ഒരു ആർമിയായി, ഒരു സേനയായി അവർ യുദ്ധം പണ്ടാണ്.
ഇവിടെ ഇത് ആരാ ബാരാക്കിന്റെ നേതൃത്വത്തിൽ 10,000 പേരെ കൂട്ടി അവർ ചേർന്ന് ഒന്നിച്ച് ഒരു യുദ്ധത്തിലാണ് പോകുന്നത്.
മേന്മയാണ് ഒരു കാര്യങ്ങളെല്ലാം വാസിക്കണം. ദെബോറയെ കുറിച്ച്,
നാം വളരെ നല്ല കാര്യങ്ങളാണ് അവിടെ വായിക്കുന്നത്.
ന്യായാധിപതികൾ 7-ാം അധികാരത്തിൽ ഒരു കാര്യത്തെ വാസിക്കണം.
ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം വായിക്കുന്നു.
അങ്കെ ഗിദയോൻ എന്നോൺ ഇസ്രായേലിലെ ന്യായം വിസാരിത്താനായിട്ട് വാസിക്കണം.
ഇവിടെ ഇതാ ഗിദയോനെ കുറിച്ച് വായിക്കുന്നു. ഗിദയോനും ഇസ്രായേലിന് ന്യായപാലനം ചെയ്തവനാണ്.
ദേവൻ അവർക്ക് ഒരു 300 പേരെ കൊണ്ട് ഒരു ആർമിയെ കൊടുത്ത് മിദ്യാനിയരെ അവർ ജയിത്താറുണ്ട് വാസിക്കണം.
ഇവിടെ ഇതാ ഗിദയോനെ കുറിച്ച് നമുക്കറിയാം. അവന് 300 പേരുടെ ഒരു സൈന്യത്തോടു കൂടെയാണ് അവൻ മിദ്യാനിയരെ ജയിച്ചത്.
ദെബോറാൽ അവൾക്ക് ഒരു ആർമി ഇരുന്നത്.
ദെബോറായിക്കും ദെബോറയോടൊപ്പം ഒരു സൈന്യം ഉണ്ടായിരുന്നു.
ഗിദയോണുക്ക് ഒരു ആർമി ഇരുന്നത്.
ഗിദയോനോടൊപ്പം ഒരു സൈന്യം ഉണ്ടായിരുന്നു.
സിംസോണുക്ക് ഏതാവും ഒരു ആർമി എന്നുണ്ട്, സേന ഉണ്ടായാൽ
ശിംശോനെ സംബന്ധിച്ചോളം ശിംശോനോടൊപ്പം ഏതെങ്കിലും ഇപ്രകാരം ഒരു സൈന്യം അവനോടൊപ്പം ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ
അവനുക്കുള്ള ആർമിയെ തേവേ.
ശിംശോനെ സംബന്ധിച്ചോളം അങ്ങനെ സൈന്യത്തിന്റെ ആവശ്യമില്ല.
കോൺഗ്രിഗേഷൻ എല്ലാം തേവേ.
അവന് വേറെ മറ്റാളുകളുടെ ആവശ്യമില്ല.
അവനുക്ക് ഇത് പോതും. നല്ല,
അവനെ സംബന്ധിച്ചോളം അവന്റെ മസിൽ പോതും, മസിൽ മാത്രം മതി.
ഇൻഡിപെൻഡന്റ് സ്പിരിറ്റ്,
അത് ഒരു സ്വതന്ത്ര ആത്മാവാണ്.
എനിക്ക് ആരുമേ തേവല്ല.
എനിക്ക് വേറെ ആരും ആവശ്യമില്ല.
എന്റെ ബലം ഇരിക്ക്.
എനിക്ക് ശക്തിയുണ്ട്. എനിക്ക് കഴിവുണ്ട്.
എനിക്ക് അഭിഷേകം ഇരിക്ക്.
എനിക്ക് അഭിഷേകമുണ്ട്.
എനിക്ക് വരമുണ്ട്.
എനിക്ക് വരമുണ്ട്.
നാണേ ഇസ്രവേളെ നടത്തുവേൻ.
ഞാൻ മാത്രം മതി ഇസ്രായേലിനെ നയിക്കുവാൻ. ഞാൻ മാത്രം മതി.
എന്ത് ഛോട്ടാബായി എനിക്ക് തേവല്ല.
എനിക്ക് ഏത് ഛോട്ടാബായും, എനിക്ക് ഏത് ചെറിയ ആളും ആവശ്യമില്ല.
എനിക്ക് അഭിഷേകം എന്നിടത്തിൽ ഉണ്ട്.
എനിക്ക് ദൈവത്തിന്റെ അഭിഷേകം പെറ്റവനാണ് ഞാൻ.
ഗിദയോണിങ്കേ.
എന്നാൽ ഗിദയോന് എവിടെ?
ദെബോറാളിങ്കേ.
ദെബോറ എവിടെ?
ശിംശോനിങ്കേ.
ശിംശോൻ എവിടെയാണ്?
ഏ അത് സ്പിരിറ്റ്, അത് വല്ലമേ തന്നെ കുറിച്ചേ കാര്യങ്ങൾ നിനക്കരുത്. എനിക്ക് യാരുമേ തേവല്ലെന്ന് നിനക്കരുത്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ച് എനിക്ക് മറ്റാരും ആവശ്യമില്ല, അവന്റെ ബലത്തിൽ മാത്രം ആശ്രയിക്കുന്നത്? എന്തുകൊണ്ടാണ്
ഇപ്പിടിപ്പെട്ട സ്പിരിറ്റിലുള്ള ഒരു സഹോദരങ്ങൾ വീണു പോവാറുകൾ?
ഇങ്ങനെയുള്ള ആത്മാവ് ഉള്ള ഏത് സഹോദരനും വീണു പോകുക തന്നെ ചെയ്യും.
ഐക്യത്തോട് നാടില്ലാതെ കുടുംബങ്ങൾ വീണു പോകും.
കൂട്ടായ്മയ്ക്കായിട്ട് ആഗ്രഹിക്കാത്ത കുടുംബങ്ങൾ അവർ വീണു പോകും.
അപ്പിടിപ്പെട്ട തിരുച്ചബൈകൾ വീണു പോകും.
അങ്ങനെ മറ്റുള്ളവരുമായി കൂട്ടായ്മ ആഗ്രഹിക്കാത്ത സഭകൾ വീണു പോകും.
20 വർഷം വണ്ടി ഓടലാം.
ഒരുപക്ഷെ 20 വർഷം ആ വണ്ടി മുമ്പോട്ട് പോയെന്നിരിക്കും.
ലോങ് റണ്ണിൽ അതിനുടെ മുടിവ് എന്നാൽ വിഴുന്നു പോവാറുകൾ.
എന്നാൽ അതിന്റെ അന്ത്യം താഴെ വീഴും, നിലം പരിശാകും.
അവരുടെ പെരുമയെ കുറിച്ച് ഇന്നൊരു പെരുമയും ഞാൻ കാണിക്കാൻ വരുമ്പോൾ
ശിംശോന്റെ മറ്റൊരു നിഗളം ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ.
ഇന്ത് സ്പിരിറ്റ് ഇരിക്കുന്ന വരയ്ക്കും നാം തനിയാതാ ഇരിപ്പോണം.
നമുക്ക് ഇങ്ങനെയുള്ള ആത്മാവ് നമ്മെ ഭരിക്കുമ്പോഴൊക്കെ നാം എപ്പോഴും ഏകനായിരിക്കും. ഏകരായിട്ടാണ് നാം കാര്യങ്ങൾ ചെയ്യുക.
ന്യായാധിപതികൾ പുസ്തകം 15-ാം അധികാരം.
ന്യായാധിപന്മാർ 15-ാം അധ്യായം.
ദേവൻ അവനെ ഡീൽ പണ്ണർ, അവനുടേ പെരുമയെ ആണ്ടവർ ഡീൽ പണ്ണർ.
ശിംശോന്റെ ഈ നിഗളത്തെ ദൈവം അതിനെ തൊടുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു.
അങ്ങേ ഫിലിസ്തീനുകളെ കിട്ടത്തിട്ട് ഒരു എലുമ്പിനാൽ, ഒരു കഴുതയിനുടേ ഒരു താടെ എലുമ്പിനാൽ, ഒരു താടെ എലുമ്പിനാൽ 1000 പേരെ അടിച്ചു കുഴിച്ചിരിക്കാർ.
ഒരു കഴുതയുടെ താടി എല്ലുകൊണ്ട് 1000 ഫിലിസ്തീനെ അടിച്ചു കൊന്നവനാണ് ശിംശോൻ.
നാം 15-ാം വാസനത്തിൽ വാസിക്കണം. 15-15
15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
വാസിപ്പോ.
അവൻ ഒരു കഴുതയുടെ പച്ച താടിയെല്ല് കൊണ്ട് കൈനീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു.
അപ്പടേ ബൈബിൾ അതോടെ മുടിച്ചിരുന്നോ? അതുക്കപ്പുറം കോണ്ടെക്സ്റ്റ് പോയിരുന്നിരിക്കൂടാ, വേറെ മാതിരി കോണ്ടെക്സ്റ്റ് പോകുന്നത്.
അവിടെ ഈ ഒരു വാക്യം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കേണ്ടതാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാതെ തുടർന്ന് വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ്.
അങ്ക് സിംസോണിന്റെ കാര്യത്തെ കുറിച്ച് അങ്ക് വേദത്തിലാണ് വാസിക്കണം. 16-ാം വാസനം വാസിപ്പോ.
അവിടെ 16-ാം വാക്യത്തിൽ ശിംസോനെ കുറിച്ച് തുടർന്ന് നാം വായിക്കുന്നത് എന്താണ്? കഴുതയുടെ താടിയെല്ല് കൊണ്ട് കുന്ന് 1, കുന്ന് 2, കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു.
ആശ്ചര്യം പറഞ്ഞു.
ഇതെത്ര ആശ്ചര്യകരമാണ് നിങ്ങൾ ചിന്തിക്കുക.
അങ്ക് ഒരു 50 പേർ ചത്ത് കിടക്കുന്നാങ്ക.
അവിടെ 50 പേര് മരിച്ചു കിടക്കുകയാണ്.
ഇങ്ങ ഒരു 20 പേര്,
ഇവിടെ 20 പേർ,
ഇങ്ങ ഒരു 300 പേര്,
ഇവിടെ 300 പേർ,
ഇങ്ങ ഒരു 200 പേര്,
ഇവിടെ 200 പേർ.
അവിടെ കുവിയൽ 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 കുവിയലാ പട്ട് കിടക്കാറുകൾ.
ഇവിടെ ഇങ്ങനെ ചുറ്റിനും ആളുകളെല്ലാം മരിച്ചു കിടക്കുകയാണ്.
അവിടെ കയ്യിൽ എന്നാണ് പാത്ത ഒരേ ഒരു എളുമ്പ്.
അവന്റെ കയ്യിലേക്ക് നോക്കിയപ്പോ അവന്റെ കയ്യിൽ ഒരു പച്ച താടിയെല്ല് മാത്രം.
അവിടെ പാക്കറാം, അവിടെ 1000 പേരെ ഇന്ത് എളുമ്പിളാല. I have slain 1000. ഞാൻ 1000 പേരെ കൊണ്ടേൻ.
അവന്റെ ചുറ്റിനും നിലം പരിചായി കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ആളുകളെ നോക്കി, അവന്റെ കയ്യിലിരിക്കുന്ന പച്ച താടിയെല്ലിനെ നോക്കി, ഞാൻ ഈ താടിയെല്ല് കൊണ്ട് ഞാൻ 1000 പേരെ കൊന്നു.
എലുമ്പിള ഒരു വിഷയമും കിടയാതെ.
ഈ എല്ലിൽ എന്താണ് കാര്യം?
എലുമ്പ് വെച്ചിട്ടുള്ള 1000 പേരെല്ലാം ഒന്നും പണ്ടേ സിനിമ വേണമെന്ന് എടുക്കലാം.
ഈ എല്ലുകൊണ്ട് 1000 പേരെ കൊല്ലം കഴിയുമോ? എല്ലുകൊണ്ട് വേണമെങ്കിൽ എല്ല് വീശി ഒരു സിനിമ ഒരു ഷൂട്ട് ചെയ്തൊന്ന് വരാം.
ഗ്രാഫിക്സിൽ എണ്ണമുള്ള ചെയ്യലാം.
അവര് സിനിമയിൽ ഗ്രാഫിക്സ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്തെന്ന് വരും.
മണ്ടേലെ ഏറിലെയേ.
അവന്റെ മനസ്സിൽ ഇത് ഈ ചിന്ത പോയില്ലല്ലോ.
ഐ ഹാവ് സ്ലൈൻ 1000.
അവന്റെ മനസ്സിലേക്ക് ചിന്ത വന്നത് ഞാനാണ് കൊന്നത് 1000 പേരെ.
നെബുക്കദ്നേച്ചർ വായിൽ വാർത്ത ഇരിക്കുമ്പോഴേ എന്ന് നാം വാസിക്കണം.
നാം നെബുക്കദ്നേച്ചറിനെ കുറിച്ച് വായിക്കുന്നത് അവൻ മട്ടുപ്പാവിൽ ഇലാവിക്കൊണ്ട് അവന്റെ വായിൽ ആ വാക്ക് വന്നപ്പോൾ തന്നെ എന്ന് നാം വായിക്കുന്നുണ്ട്.
എങ്കിൽ അതേ വാർത്തയാണ് അവൻ സൊല്ലി തീർത്ത. 17-ാം വാസനം. അപ്പടി സൊല്ലി തീർത്ത പിൻപ്
ഉടനെ, ഇതാ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ പറഞ്ഞ ഉടനെ.
അപ്പടി ഉടനെ ഉടനെ ரொம்ப லேட்லாம் கிடையாது. நோ கேப். அதுக்கு ஒண்ணு கேப் கிடையாது. எவ்வளவு குயிக்கா நடந்துருக்கு பாருங்க. அடிச்சு அந்த தாடை எலும்ப 1000 பேரை கொன்னு கூச்சு விட்டு தாடை எலும்ப தூக்கி எரிஞ்சு போயிட்டு அப்படி போறான்.
உடனே அதுக்கு ആ താടിയെല്ല് എറിഞ്ഞ് താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. അതിനുശേഷം അവൻ പോവുകയാണ്.
ദേവൻ ഉടനടിയാകെ വായില വാർത്ത ഇരിക്കുമ്പോഴേ ദേവൻ അവനെ ശിക്ഷിച്ചാർ.
ആ വാക്ക് അവൻ പറഞ്ഞ ഉടനെ ദൈവത്തിന്റെ ശിക്ഷ അവന്റെ മേൽ വരികയാണ്.
അവൻ മികവും ദാഹമടൈന്ത്.
18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട്.
സിംസോൺ കഥ മുടിഞ്ഞിരുന്നാൽ എല്ലാവർക്കും
ഇവിടെ ഈ ഭാഗത്ത് ശിംശോന്റെ ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
അന്നിക്കേ ചെത്ത് തൊലഞ്ഞിരിക്കലാം.
അന്നേ അവൻ മരിച്ചു പോയാൽ നല്ലതായിരുന്നു.
ഇപ്പടി ഒരു തുയരമാണ് സംഭവം സംഭവിക്കുന്നത് കാട്ടിലും അന്നിക്കേ ചെത്ത് തൊലഞ്ഞിരിക്കലാം.
അതിനെ തുടർന്ന് സംഭവിച്ച വളരെ ദുഃഖകരമായ കാര്യങ്ങൾ നടക്കുന്നതിനു മുമ്പ് അന്ന് അവൻ മരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
ദേവൻ അവനോട് കൂടെ ഇടപെട്ടാർ.
ദൈവം ഇതാ അവനോട് കൂടെ വ്യക്തിപരമായിട്ട് ഇടപെടുന്നു.
അവൻ സാഹകടന്നാൻ.
അവൻ അവിടെ ദാഹിച്ച് യഹോവയോട് നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു.
സാഹും തരുവായിൽ കിലോ വാസിക്കണം. മുതലേ 19 വാസിച്ച അപ്പുറം 18 കുറുവോ.
ആദ്യം 19-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ദൈവം
പള്ളത്തെ പിളക്ക പണി അതിലിരുന്ന് തണ്ണീർ ഓടി വന്നത് അവൻ കുടിച്ച പൊഴുത് അവൻ ഉയർ തുമ്പ വന്നത് അവൻ പിഴത്താൻ.
അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു.
ആൾമോസ്റ്റ് ഡെഡ്.
അപ്പോ വീണ്ടും ജീവിച്ചു എന്ന പ്രയോഗം ശ്രദ്ധിച്ചോ? അവൻ ഏകദേശം മരിച്ചവനെ പോലെ അവിടെ വീണുപോയായിരുന്നു.
കൊഞ്ച തണ്ണിയിൽ തന്നെ കഥ മുടിഞ്ഞു പേർക്കാണെങ്കിൽ
അല്പം ജലം അവന് ലഭിച്ചിരുന്നില്ലെങ്കിൽ അന്ന് അവൻ മരിച്ചു പോകുമായിരുന്നു.
ദേവൻ അവനോട് കൂടെ ഇടപെട്ടാർ.
ദൈവം അവനോട് കൂടെ അന്ന് ഇടപെടുകയുണ്ടായി.
അന്ത മരണ തരുവായിൽ ദേവൻ നോക്കി പാർത്താം.
ആ മരണത്തിന്റെ അവസ്ഥയിൽ അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് അവൻ കണ്ണുകളെ ഉയർത്തി.
ആണ്ടവരെ, ഇപ്പൊ 18 കർത്തരെ നോക്കി കൂപ്പിട്ട്, ദേവരീർ ഉമ്മുടെ അടിയേൻ കൈയിനാൽ ഇന്ത പെരിയ രക്ഷിപ്പെ കട്ടളയിട്ടവർ നീർ.
18 വാക്യത്തിൽ അവൻ പറയുകയാണ്, പിന്നെ അവൻ വളരെ ദാഹിച്ച് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് ശമിച്ച് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു.
ഇന്ത ജയത്തെ കൊടുത്തവർ നീർ.
ഈ ജയം കൊടുത്തത് ദൈവമേ നീയാണ്.
ഇന്ത 1000 പേരെ കൊന്നത് നാല്ല ഞാൻ കൈ വയ്യാണ്ടിരിക്കലാം. ഇന്ത രക്ഷിപ്പ് കട്ടലയിട്ടവർ നീർ.
ഈ 1000 പേരെ കൊന്നത് ഞാനാണെന്ന് കർത്താവേ ഞാൻ ചിന്തിച്ചു, പക്ഷെ ഞാനല്ല, അത് അങ്ങാണ് ഈ 1000 പേരെ കൊന്നത്.
അരുമയാണ് വാളിയ പിള്ളകളെ,
പ്രിയ ചെറുപ്പക്കാരെ,
ഒരുപോലും നാം എണ്ണുകൃതിക്ക് മിഞ്ചി നമ്മളെ എണ്ണിട വേണ്ടാം.
നാം നമ്മെ ഉന്നതരായി നമ്മെക്കാളും അധികം നാം നമ്മെ കുറിച്ച് ചിന്തിക്കരുത്.
എല്ലാം നാല് വിരക്കടയും ചൊല്ലുന്നത് സംഗീതക്കാരൻ,
സങ്കീർത്തനക്കാരൻ പറയുന്നത് ജീവിതത്തെ നാല് വിരൽ നീളം എന്നാണ് പറയുന്നത്.
എല്ലാം നാല് എഴുത്ത് തന്നെ, നാല് എഴുത്ത് ഇംഗ്ലീഷ് പഠിപ്പ്
ഇതെല്ലാം ചില എഴുത്തുകൾ മാത്രം.
നാല് കാശ് സമ്പാദ്യം,
സമ്പാദ്യം എന്ന് പറയുന്നത് നാല് കാശ് മാത്രമാണ്.
ഒരുപോലെ തലയെ നാം ഉയർത്ത വേണ്ടാം.
നമ്മുടെ തലയെ ഉയർത്തി ഇത് എന്റേത് എന്ന് നിങ്ങൾ പറയരുത്.
നേറ്റ് കേട്ടതുപോലെ ദൈവത്തിലിരുന്ന് എല്ലാം പെറ്റുകൊണ്ടിരിക്കുന്നു.
ഇന്നലെ നാം കേട്ടതുപോലെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ നമുക്ക് എന്തുള്ളൂ?
ആണ്ടവരേ, ഇന്ന വല്ലമേ ഉമ്മുടേത്.
ദൈവമേ, ഈ ശക്തി നിന്റേതാണ്.
ഇന്ന വല്ലമേ പരാക്രമം, ഗിഫ്റ്റ്, മിനിസ്ട്രി, എവറിത്തിങ് എല്ലാം നിങ്ങൾ കൊടുത്ത് നാം വാങ്ങിയിട്ടേ.
ദൈവമേ, ഈ ശക്തി, ഈ മിനിസ്ട്രി, ഈ വരം, എന്റെ കഴിവുകൾ ഇതെല്ലാം കർത്താവേ അങ്ങയുടേതാണ്. അങ്ങ് നൽകിയത് മാത്രമാണ് എനിക്കുള്ളത്.
എനക്കുരി ഇമ്മയ്ക്കുരി ആശീർവാദങ്ങൾ എല്ലാം ഉമ്മടത്തിൽ നിന്നാണ്
കർത്താവേ. എനിക്ക് ഇന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് എനിക്ക് ലഭിച്ചത് മാത്രമാണ്, അല്ലാതെ എന്തുള്ളൂ കർത്താവേ?
എല്ലാം കൊഞ്ച നേരത്തിൽ മറന്നു പോയിട്ടാർ.
ഇതെല്ലാം കുറച്ച് നാളുകൾക്ക് ശേഷം ആ സമയത്ത് അവനെ അടിച്ച് അവൻ മരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
ഉണർവടൈന്താൻ
അവന് അപ്പോൾ അവന് കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടായി.
നല്ല ആണ്ടവർ
ദൈവത്തെ കുറിച്ച് അവന് ദൈവത്തിന്റെ മുഖത്തേക്ക് അവൻ നോക്കുകയുണ്ടായി.
ദേവനുടേ സ്വഭാവം എന്നവെന്നാൽ താഴ്ത്തിനാ പോതും തലവർ ഇവിടെ ജില്ലായിടുവാർ. നമ്മ ആണ്ടവർ,
നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവൻ തന്നെ തന്നെ താഴ്ത്തിയാൽ ദൈവത്തിന് അവനോട് വളരെ സന്തോഷമാണ്.
ആഹാബ് താഴ്ത്തിനാൻ, ദൈവം ഉടനെ ഇറങ്ങിനാർ.
ആഹാബ് തന്നെ തന്നെ താഴ്ത്തി, ദൈവം അവിടെ ഇറങ്ങി വന്നതായിട്ട് നാം വായിക്കും.
മനാശെ താഴ്ത്തിനാൻ, ദൈവൻ മണം ഇറങ്ങിനാർ.
മനാശെ തന്നെ തന്നെ താഴ്ത്തി, ദൈവം അവിടെ കരുണ കാണിക്കുന്നു.
ശിംശോൻ താഴ്ത്തിനാൻ, ദൈവൻ ഇറങ്ങിനാർ.
ശിംശോൻ ഇതാ തന്നെ തന്നെ താഴ്ത്തുന്നു, ദൈവം അവനോട് കരുണ കാണിക്കുന്നു.
ഏതാവത് ഒരു പാഠത്തെ അതിൽ നിന്ന് ശിംശോൻ കട്ടുകൊണ്ടാണ്.
എന്നാൽ ഈ ദൈവത്തിന്റെ കരുണയിൽ കൂടെ ദൈവത്തിന്റെ ഈ ദയ ആ സമയത്ത് രുചിച്ചവനായ ശിംശോൻ അതിൽ നിന്ന് എന്തെങ്കിലും പാഠം അവനെ പഠിച്ചോ?
അതോടെ മുടിഞ്ഞു പോച്ച അവളതാ.
അങ്ങനെ ഒരു അനുഭവം അവൻ ഉണ്ടായി എന്നല്ലാതെ അതിൽ നിന്ന് ഒരു പാഠവും അവൻ പഠിച്ചില്ല.
പ്രിയമാണവരുടെ, ഇതാ നമ്മുടെ നിലമേ.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതാണ് നമ്മുടെ അവസ്ഥ.
മീണ്ടും മീണ്ടുമായി നാം ദേവനുടെ ശിക്ഷയെ മറന്ന് മറുപടിയും നമ്മുടെ സുയവെളിയിലേ നാം സുലഭമാണാൽ ദേവൻ ചില വിഷയങ്ങളെ കൈ വിരിക്ക വേണ്ടിയതാർക്കും.
വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശിക്ഷകളെ, ദൈവത്തിന്റെ അഭ്യസനത്തെ, ദൈവത്തിന്റെ ഏറ്റുമുട്ടലുകളെ നാം നിരസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഗൗരവമായി ദൈവത്തിന്റെ കരത്തെ നീട്ടേണ്ടി വരും.
അവരുടെ പെരുമൈ
അത് ശിംശോന്റെ നിഗളമായിരുന്നു.
എന്തോ ആർമിയും കിടയാതെ
ശിംശോന് ഒരു ആർമിയുടെയും ഒരു സൈന്യത്തിന്റെയും ആവശ്യമില്ലായിരുന്നു.
ഇസ്രായേലെ ന്യായം വിസാരിത്താൻ 20 തന്നന്തണിയായി ന്യായം വിസാരിത്താൻ.
ഇസ്രായേലിന് 20 അവൻ തനിയെ അവൻ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു.
എല്ലാം മുഴുക്ക 20 തന്നെ സ്വന്തം ഇച്ഛകൾക്കാകവേ പോരാടി മനുഷ്യൻ.
ആ 20 അവൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കായി ഓടിയ മനുഷ്യൻ.
പിന്നാട്ടുള്ള വേദം ചൊല്ലുന്നത് 16
16 പിന്നീട് അവനെ കുറിച്ച് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്.
30 വാസിക്കണം.
30 വാക്യം, ഞാൻ ഫെലിസ്തീനോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു.
അവൻ ഉയിരോട് ഇരിക്കയിൽ അവനാൽ കൊല്ലപ്പെട്ടവരുടെ പാർക്കിലും അവൻ സാകുമ്പോഴും അവനാൽ കൊല്ലപ്പെട്ടവർ അധികമായിരുന്നു വാസിക്കണം.
അതിനെ തുടർന്ന് വായിക്കുന്നത്, അങ്ങനെ അവന്റെ മരണസമയത്ത് അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു.
പറവല്ല, കടച്ചി ടൈമിലേതാവതൊരു ഒരു മണം തിരുമ്പിനാറേ.
അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും അവനൊരു മനസ്സാന്തരം ഉണ്ടായല്ലോ.
അവൻ വേടിക്ക് ഒരു കോമാളിയായി മാറിനാ, ഒരു ബഫൂണായി മാറിയിട്ടാ കടസില.
അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അവനൊരു ബഫൂണിനെ പോലെ, ഒരു കോമാളിയെ പോലെ,
ഒരു പരാക്രമശാലി കടസില ഒരു കോമാളിയായി മാറിനാ.
ഒരു പരാക്രമശാലിയായ ശിംശോൻ ഇതാ അവന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പാവയായി, ഒരു കോമാളിയായി അവൻ
അവസാനിക്കുകയാണ്.
ശിംശോനെ കൂട്ടിക്കൊണ്ടു വാ എന്ന് ആളുകൾ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടുതട്ടും.
അവനെ വേടിക്കെ കാട്ടിനാറുകൾ,
അവനെ കൊണ്ട് മറ്റുള്ളവരെ രസിപ്പിക്കുവാനായിട്ട് കളികൾ കളിപ്പിക്കും. നീ ഇങ്ങനെ ചാട്,
ആ കുതി,
മുകളിലോട്ട് ചാട്,
ഡാൻസ് പണേ,
നീ നൃത്തം ചെയ്യ.
എവളൊരു വേടിക്ക് പൊരുളായി മാറിന,
മറ്റുള്ളവരുടെ മുമ്പിൽ നികൃഷ്ടമായി നിന്ദിതനായി അവിടെ നിൽക്കുന്നു.
പെരുമയുടെ വിളവ് പ്രിയമാണ്, സെക്സിന്റെ വിളവ്ന്ന് വിടെ പെരുമയുടെ വിളവ് കോമാളിയായി മാറിനാൻ, നിന്ദയായി, പഴമുടിയായി, അവമാനമായി മാറിനാൻ.
പ്രിയമുള്ളവരെ, അത് അവന്റെ ലൈംഗിക പരാജയത്തിന്റെ ഫലമല്ല, അവന്റെ അങ്ങനെയല്ല, അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും അവന്റെ നികളത്തിന്റെ ഫലമായിട്ട് അവൻ നിന്ദിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ ദുഷിക്കപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോമാളിയായി മാറിയത് അവന്റെ നികളത്തിന്റെ പരിണിത ഫലമാണ്.
അവൻ എവ്ളോ ഉടഞ്ചിരിപ്പാങ്ങരുത് എന്നാൽ പാക്ക മുടിയത്.
ആ സമയത്ത് അവന്റെ ഹൃദയത്തിൽ എത്രമാത്രം വേദനയുണ്ടായിരുന്നിരിക്കും, നുറുക്കമുണ്ടായിരിക്കും എന്നുള്ളത് എനിക്കിപ്പോൾ
കാണാം.
ദൈവമേ, അങ്ങയുടെ ആ മഹത്വമുള്ള നാമത്തിന് എന്റെ ജീവിതം ഒരു ദൂഷണമായി മാറിയല്ലോ ദൈവമേ.
ഉമ്മുടേ വല്ലമയെല്ലാം എന്നുടേ സെക്സ് വിളാട്ടിക്കേ പയൻപെടുത്തണേ.
ദൈവമേ, അങ്ങയുടെ ശക്തി മുഴുവൻ എന്റെ ഈ ലൈംഗിക കേളികൾക്കായിട്ട് ഞാൻ ഉപയോഗിച്ചല്ലോ കർത്താവ്.
ഇവളോ പെരുമയായിരുന്നു വീണാ പോയിട്ടണേ.
കർത്താവേ, ഞാൻ ഇത്രയും നികളിയായി ജീവിച്ച് എന്റെ ജീവിതത്തെ ഞാൻ പാഴാക്കിയല്ലോ.
ഒരേ ഒരു ചാൻസ് കൊടുത്തിരുന്നെ
ദൈവമേ, എനിക്ക് ഒരു ഒരു അവസാനത്തെ ഒരു അവസരം എനിക്ക് നൽകുക.
നമ്മുടെ നല്ല നാമത്തെ ഞാൻ മഹിമപ്പെടുത്തണം.
നിന്റെ ആ മഹത്വമുള്ള നാമത്തെ കർത്താവെ ഞാൻ മഹിമപ്പെടുത്തട്ടെ.
അയ്യോ, ഇങ്ങ താക്കോണക്ക് ബലി ചെലുത്തി സന്തോഷം കൊണ്ടാടുറാങ്ങളേ.
ഇതാ ഇവർ അന്യദൈവങ്ങൾക്ക് ബലി കൊടുത്തി, ബലി അർപ്പിച്ച് അവർ സന്തോഷിക്കുകയാണല്ലോ.
ഇസ്രായേലിൻ ദൈവൻ എങ്ങേണ്ട് നിന്ദിക്കുകയാണല്ലേ.
ഇസ്രായേലിന്റെ ദൈവം എവിടെയെന്ന് അങ്ങയുടെ നാമത്തെ അവർ നിന്ദിക്കുന്നല്ലോ.
ഒരേ ചാൻസ് കൊടുത്തിരുങ്ങ
ദൈവമേ, എനിക്ക് അവസാനത്തെ ഒരു അവസരം നൽകുക.
ദൈവൻ അഭിഷേകത്തെ മുടിയെ മുളയ്ക്ക പണിനാർ. അഭിഷേകം വന്നിച്ച്
അവന്റെ മുടി വീണ്ടും കിളിർത്തു, അവൻ അഭിഷേകം വീണ്ടും ഉണ്ടായി.
അവൻ ഉയിരോടുന്ന നാട്കളിൽ അവൻ കൊണ്ടതേ പാർക്കിലും, അവൻ ഇറന്ന പൊഴുത് അവൻ കൊണ്ടത് അധികം എന്ന് വാസിക്കണം.
ഇവിടെ നാം വായിക്കുന്നത് അവന്റെ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു അവന്റെ മരണസമയത്ത് മരിച്ചവർ.
നല്ലൊരു പാഠം പ്രിയമാണ് അവരല്ലേ.
ഇതൊരു വളരെ നല്ല പാഠമാണ് പ്രിയമുള്ളവരെ.
20 വർഷത്തിനുടെ കാര്യം തന്നെ എന്നെ ഒരേ ഒരു വർഷം ദൈവനുടെ മഹിമയ്ക്കായി അവൻ ചെയ്ത ഒരു കാര്യം.
20 വർഷം ഉള്ള ജീവിതത്തെക്കാട്ടിലും ഉപരി ഒരു വർഷമെങ്കിലും ഒറ്റ സമയത്തെങ്കിലും ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്.
ദൈവനുടെ വല്ലമയിനാൽ,
ദൈവത്തിന്റെ ശക്തിയാൽ,
മനത്താഴ്മയിനാൽ,
താഴ്മയാൽ,
ഉടൈന്ദു നുറുങ്ങി
ഉടഞ്ഞ് നുറുക്കമുള്ള ഒരു ജീവിതം.
ദൈവനുടെ മഹിമയ്ക്കാ ഒരു കാര്യം,
ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യം.
സ്വയം മഹിമയ്ക്കായി 20 വർഷം ചെഞ്ചാലും ശരി, അതെക്കാട്ടിൽ ദേവൻ അത് മഹിമയപ്പെടുത്തുവാർ.
സ്വന്തം മഹത്വത്തിനായിട്ട് 20 വർഷം ജീവിക്കുന്ന ജീവിതത്തെക്കാട്ടിലും ഒറ്റ പ്രാവശ്യം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് നാം ചെയ്യുന്ന കാര്യമാണ്, നമ്മെ തന്നെ താഴ്ത്തി നാം ചെയ്യുന്ന കാര്യമാണ് ദൈവത്തിന് മുമ്പിൽ വിലയേറിയത്.
ഇവരെല്ലാം പഴയ ഉടമ്പടിക്കിലുള്ളവർ,
ഇവരെല്ലാം പഴയ നിയമത്തിലുള്ള ആളുകളാണ്.
ഇവരെല്ലാം മറ്റുള്ളവരെ മേന്മയെ എന്നെ തിരിയാത്തവർ,
ഇവർക്കാർക്കും മറ്റുള്ളവരെ മേന്മയായി കരുതുവാൻ അറിയാത്തവരാണ്.
അങ്ങ് വല്ലമേ തനി, ലൈഫ് തനി,
അവിടെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം, ജീവിതം, ഇത് രണ്ടും വ്യത്യസ്ത ദിശകളിലുള്ളതായിരുന്നു.
നാം പുതിയ ഉടമ്പടിക്കണം തിരുപ്പോ.
എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം.
അരുമയാണ് രണ്ട് മനുഷ്യരുടെ കാണിക്കാൻ വരുമ്പോൾ
ഞാൻ പ്രിയമുള്ള രണ്ട് ആളുകളെ
ഒന്ന് കൊരിന്തിയർ മൂന്നാം അധ്യായം. അങ്ങേ തിരുച്ചபையிலே ഉണ്ടാണ ഒരു ഡിവിഷൻ അങ്ങേ ഇരിക്കிறது. ഒന്ന് കൊരിന്തിയർ മൂന്നാം അധ്യായം.
അവിടെ ദൈവസഭയിൽ ഒരു അവിടെ പിരിവുകൾ ഉണ്ടാകുന്നതായിട്ട് നാം വായിക്കുന്നു.
നാലാം വാസനത്തിൽ വാസിക്കുന്നു, ഒരുവൻ ഞാൻ പൗലേ ചേർന്നവൻ എന്നും വേറൊരുവൻ ഞാൻ അപ്പോളോസ് ചേർന്നവൻ എന്നും ചൊല്ലുകിറപടിയാൽ നിങ്ങൾ മാംസത്തുക്കുരിയരുള്ളവർ ആയിരിക്കില്ലല്ലോ.
ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ.
പൗൽ നട്ടാർ, അപ്പോലോ നീർ പായച്ചിനാർ.
പൗലോസ് നട്ടു, അപ്പോലോസ് നനച്ചു.
ആണാൽ പൗൽ സ്ഥാപിച്ച് അവർ വേറെ ഇടത്തേക്ക് പോണതുക്ക് പിറകു എങ്ക മിനിസ്ട്രി ഇപ്പ അപ്പോലോ செஞ்சிட்டு இருக்கார்.
പൗലോസ് സഭ സ്ഥാപിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയ ആ സമയത്ത് ഇപ്പോൾ അപ്പോലോസ് ആണ് ഇവിടെ നനയ്ക്കുകയും ഇവിടെ ശുശ്രൂഷ തുടരുകയും ചെയ്യുന്നു.
കാര്യങ്ങൾ തലകിലായി മാറി. ചിലർ യാരുടെ മിനിസ്റ്റർ പൗലുടേ മിനിസ്ട്രിയെ കാട്ടിൽ യാരുടെ മിനിസ്ട്രി അംഗീകരിക്ക ആരംഭിച്ചിട്ടാങ്ക അപ്പടினா അപ്പോലോവിന്റെ മിനിസ്ട്രി അംഗീകരിക്ക ആരംഭിച്ചിട്ടാങ്ക ഒരു കൂട്ടത്താർ.
അപ്പോ ഇപ്പോ പൗലോസ് ഇവിടെ ഇല്ല. ഇപ്പൊ ചിലരെ സംബന്ധിച്ചോളം അവര് അപ്പോലോസിന്റെ ഭാഗം ചേർന്ന് അപ്പോലോസിന്റെ ശുശ്രൂഷയിൽ മഹത്വം കണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ.
അപ്പോലോക്ക് ജയപോറവും കൊഞ്ച പേര്
അവിടെ കുറച്ച് പേര് അപ്പോലോസിന് ജയം വിളിക്കുന്നു, കുറച്ച് പേര് പൗലോസിന് ജയം വിളിക്കുന്നു.
അങ്ങ് ഗോസ്റ്റ് പ്രശ്നം ഇരിക്കാങ്ക.
ഇവർക്കിടയിൽ അന്യോന്യം പിരിവുകളും പ്രശ്നങ്ങളും.
ഇന്ന് തിരുച്ചബയുടെ കാര്യമാണത് കുലവിയാൽ വീട്ടാൽ മൂലമായി പൗലുക്ക് പോകുന്നത്.
ഈ ദൈവസഭയിലെ ഈ പ്രശ്നത്തെ കുറിച്ച് ക്ലോവയുടെ കുടുംബ മുഖാന്തരം പൗലൂസിന് അറിവുണ്ടാകുന്നു.
അവർ അങ്ങേ കടിതം എഴുതുകാർ.
പൗലൂസ് അവിടെ നിന്ന് ലേഖനം എഴുതുകയാണ്.
അത് കടിതത്തിൽ എഴുതുമ്പോൾ ഇന്ന് കാര്യങ്ങൾ ചൊല്ലുകാർ.
ആ ലേഖനത്തിൽ ഈ കാര്യങ്ങൾ അവൻ പരാമർശിക്കുകയാണ്.
എപ്പാ നാ ഒന്നില്ല പാങ്കുരാർ.
അപ്പോ പൗലൂസ് പറയുകയാണ്, ഞാൻ ആരുമല്ല പ്രിയമുള്ളവരെ.
അപ്പലോ ഒന്നും കിടയാതെ
അപ്പലോസും ആരുമല്ല.
நீங்கதான்பா முக்கியம்.
நீங்களான பிரியமுள்ளவரே பிரதானப்பட்டவர்.
நாங்க யாரு? ஒன்பதாம் வசனத்தில் நாங்கள் வேலையாட்கள்.
ஒன்பதாம் வாக்கியத்தில் ஞங்கள் தெய்வத்தின் கூட்டு வேலைக்கார்.
நீங்கள் தான் தேவனுடைய பண்ணை, நீங்கள் தேவனுடைய மாளிகையா இருக்கிறீங்க.
நீங்களான பிரதானப்பட்டவர், நீங்களான தெய்வத்தின் கிருஷி, நீங்களான தெய்வத்தின் வீடு.
இந்த சிந்தை நமக்கு எப்பொழுதுமே இருக்க வேண்டியதா இருக்கிறது.
எப்பொழுதும் நமக்கு இச்சிந்தை நம்முடைய ஹிருதயத்தில் அவசியமான.
ஒரு பெரிய இப்ப இந்த ஒரு கோட்டையத்துல ஒரு பெரிய ஒரு எஸ்டேட் ஒன்று இருக்குன்னு வச்சுக்கோ.
இ கோட்டையத்து வலிய ஒரு எஸ்டேட் உண்டு என்று நீங்கள் சங்கல்பிக்கிய.
ஓனர் வேற எங்கேயோ இருக்கிறார்.
ஆ எஸ்டேட்டின் உடமஸ்தன் மற்றொரு ஸ்தலத்தை எவிடையோ.
ஒரு வேலையாட்களை நியமிச்சிருக்கிறாங்க,
குறைச்ச ஜோலிக்காரி அவரை நியமிச்சிட்டு.
அந்த எஜமானனுக்கு தூரத்தில் இருக்கிறதான எஜமானுக்கு பண்ணை, பங்களா, எஸ்டேட், ஃபார்ம் ஹவுஸ் தான் முக்கியமே ஒழிய அந்த வேலைக்காரர்கள் முக்கியம் கிடையாது.
ഇവിടെ ദൂരത്തിരിക്കുന്ന ആ യജമാനെ സംബന്ധിച്ചോളം ഇവിടെ തന്റെ കൃഷിസ്ഥലം, തന്റെ എസ്റ്റേറ്റ്, തന്റെ എസ്റ്റേറ്റിലെ ബംഗ്ലാവ്, ഇതാണ് തന്റെ ഹൃദയത്തിൽ പ്രധാനമായിട്ടുള്ളത്. അവിടെ ജോലി ചെയ്യുന്ന ആളുകളല്ല.
ഇന്ത് ബംഗ്ലാവെ ഇന്ത് ഫാം ഹൗസോ ഒരു ക്രയം ചെലുത്തി വാങ്ങിയിരിക്കാർ, ലക്ഷക്കണക്കിൽ വാങ്ങിയിരിക്കാർ.
വില കൊടുത്ത് വളരെ വില മുടക്കി ഈ ബംഗ്ലാവിനെയും എസ്റ്റേറ്റിനെയും ആ ദൂരെ ഇരിക്കുന്ന ഓണർ വാങ്ങിയിരിക്കുകയാണ്.
വേലയാട്ടിൽ ഉണ്മയില്ലാത്ത പക്ഷത്തിൽ വേലയാട്ടിൽ മാറ്റി വേറെ ഉണ്മയുള്ള ഉക്രാനക്കാരെ വെച്ചിരുവാർ.
അവിടുത്തെ വേലക്കാർ അവര് വിശ്വസ്തരല്ലെങ്കിൽ ആ വിശ്വസ്തരല്ലാത്ത വേലക്കാരെ നീക്കി അവിടെ മറ്റു വേലക്കാരെ അവൻ നിയമിക്കും.
എപ്പാ നാങ്ങളാ ഒന്ന് വേലക്കാരങ്ങതാപ്പാ ഉടൻ വേലയാട്ടൾ താ.
കൊരിന്ത്യ വിശ്വാസികളെ, ഞങ്ങളൊക്കെ ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേല ചെയ്യുന്നവരാണ്.
നിങ്ങതാ ബംഗ്ലാ, നിങ്ങതാ ഫാം ഹൗസ്, നിങ്ങതാ എസ്റ്റേറ്റ്,
നിങ്ങളാണ് ഇവിടുത്തെ ഗൃഹം, നിങ്ങളാണ് ഇവിടുത്തെ കൃഷി,
നിങ്ങതാ മുഖ്യം,
നിങ്ങളാണ് പ്രധാനപ്പെട്ടവർ.
നാ യാർ? അപ്പലോ യാർ?
ഞാൻ ആരാണ്? അപ്പലോ സാരാണ്.
നിങ്ങൾ
എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്?
എങ്ങനെ,
എന്തുകൊണ്ടാണ് നിങ്ങൾ അന്യോന്യം ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇങ്ങനെയെല്ലാം അദ്ദേഹം എഴുത്ത് എഴുതുകയാണ്, ലെറ്റർ എഴുതുകയാണ്.
ഓക്കെ, പിന്നാലെ പതിനാറാം അധികാരത്തിലേക്ക് തിരുപ്പോം
നമുക്ക്.
ഒന്ന്
കൊരിന്ത്യർ പതിനാറാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
ഒന്ന് കൊരിന്ത്യർ പതിനാറാം അധികാരം. ഇങ്ങേ ഇന്ത ലെറ്റർ അവർ യാർ കയ്യില കൊടുത്ത് അനുക്കിറാർ അപ്പടിനാ തിമോത്തി കയ്യില കൊടുക്കറാർ.
ഈ എഴുത്ത് ഈ കൊരിന്ത്യ വിശ്വാസികൾക്ക് അവൻ കൊടുക്കുന്നത് തിമോത്തിയോസിന്റെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്.
പ്രശ്ന കൊരിന്ത് പട്ടണത്തിലെ ചർച്ചില പ്രോബ്ലം ഇരിക്ക്.
ഈ കൊരിന്ത്യ പട്ടണത്തിലെ സഭയിൽ പ്രശ്നമുണ്ട്.
ഇപ്പൊ ഇന്ന് പ്രശ്നയെ ഡീൽ പണ്ടതുക്ക് അപ്പോസ്തലനായ പൗലാല വര മുടിയില്ലങ്ക.
എന്നാൽ ഈ പ്രശ്നത്തെ തീർക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിന് അവിടെ വരുവാനായിട്ട് കഴിയുന്നില്ല.
ഏനെൻട്രാൽ എബേസുല അവർ ഇരിക്കുന്ന ഇടത്തിൽ അനുകൂലമായ കതവ് അവർക്ക് തരന്തിരിക്കുന്നത്.
കാര്യം എഫെസോസിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ അവിടെ ഒരു വിശാലമായ കഥക് അവിടെ വാതിൽ അവിടെ തുറന്നിട്ടുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, എട്ടാം വസനത്തെ ഒമ്പതാം വസനം വാസിപ്പം.
പതിനാറിന്റെ എട്ടാം അധ്യായവും ഒമ്പതാം വാക്യവും നമുക്ക് വായിക്കാം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ഞാനിപ്പോ എഫെസോസിൽ അവിടെ സഫലമായ ഒരു വാതിലുണ്ട്, എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല.
ക്ലോവിയാർ വീട്ടാർ മൂലമാ ഉങ്ങളുടെ തിരിച്ചവരുടെ കാര്യങ്ങൾ ഞാൻ കേൾവിപ്പെട്ടെ.
ഞാന് ക്ലോവയുടെ വീട്ടുകാർ മൂലം ഈ സഭയിലെ പ്രശ്നത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ ഇന്ത് സൂനിൽ എന്നാളെ വര മുടിയില്ല, കൊരിന്ത് വര മുടിയാതെ.
ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ കൊരിന്തിയ സഭയിലേക്ക് എനിക്കിപ്പോ വരാൻ കഴിയുന്നില്ല.
എനിക്ക് എബേസിലെ മുഖ്യമാണ്, എനിക്ക് വേല ഇരിക്കങ്ക.
എനിക്ക് അവിടെ എഫെസോസിൽ അവിടെ വിശാലമായ വാതിൽ തുറന്നിരിക്കുകയാണ്.
ആകയിനാൽ ഇപ്പൊ എന്നാൾ വര മുടിയാതെ,
അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വരാൻ കഴിയുന്നില്ല.
ആകയിനാൽ തിമോത്തിയിട്ട് ഇന്ന് ലെറ്റർ കൊടുത്തയച്ചിരിക്കേ.
അതുകൊണ്ട് ഞാൻ ഇതാ തിമോത്തിയോസിന്റെ കയ്യിൽ ഈ ലേഖനം, ഈ എഴുത്ത് ഞാൻ കൊടുത്തയക്കുകയാണ്.
ഒരു സിന്ന സഹോദരൻ തന്നെ.
അതൊരു ചെറിയ സഹോദരനാണ്.
അവട്ട് അവർ ഉങ്ങൾട്ട് ഭയപ്പെടാതെ പിടിക്ക് നടന്നുകൊള്ള പാരുങ്ങപ്പാ അപ്പടിങ്ങറാർ.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവനൊരു ചെറിയ സഹോദരനാണ്, അവൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോ അവനെ നിങ്ങൾ പേടിപ്പിച്ച് അയക്കരുത്.
അപ്പോസ്തലനായ പൗലിന്റെ തിമോത്തി കെഞ്ചിർപ്പാർ, ബ്രദർ എന്നെ കൊരിന്തുകാ പോ സൊല്ലറീങ്ക എന്നെ.
അപ്പോസ്തലനായ പൗലോസിനോട് ഈ തിമോത്തിയോസ് ഒരുപക്ഷെ കേൺ അപേക്ഷിച്ചിരിക്കും, സഹോദര എന്നെ ഈ കൊരിന്ത്യ സഭയിലേക്കാണോ എന്നെ അയക്കുന്നത്?
ഇന്ത ലെറ്റർ തൂക്കിട്ട് ഞാൻ പോറതാങ്ക.
ഈ ലെറ്ററും കൊണ്ട് ഞാൻ അവിടേക്ക് പോയാൽ
ഞാൻ ചോട്ടാ ബോയ്,
ഞാൻ ഒരു ചെറിയ പയ്യനാണ്,
എന്നെ അരച്ചിരുവാങ്ക ബ്രദർ.
ഞാൻ അവിടെ ചെന്നാൽ അവരെല്ലാം കൂടെ എന്നെ അരച്ചു കളയും.
പ്ലീസ് അപ്പടിപ്പാർ,
ദയവായിട്ട് എന്നെ അയക്കല്ലേ എന്ന് പറഞ്ഞിരിക്കും.
അവർ എൻകറേജ് പണി തിമോത്തിയേ.
പൗലോസ് ഈ തിമോത്തിയോസിനെ ഉത്സാഹപ്പെടുത്തി.
പത്താം വസനത്തിൽ എഴുതുകാർ, തിമോത്തി ഉള്ളിടത്തിൽ വന്നാണെങ്കിൽ അവൻ ഉള്ളിടത്തിൽ ഭയപ്പെടാമലിരിക്ക പാരുങ്ങൾ, എന്നെ പോലെ അവന് കർത്തരുടെ കിരിയ നടപ്പിക്കാൻ.
അവിടെ പത്താം വാക്യത്തിൽ പറയുകയാണ്, തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കുവാൻ നോക്കുവിൻ, അവനെ പേടിപ്പിച്ച് നിങ്ങൾ അയക്കരുത്, എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ.
അവനെ ആരും അല്പമായി എന്നാതിങ്ങ,
അവനെ നിങ്ങൾ ആരും അല്പമായിട്ട് കരുതരുത്.
ഓക്കെ, അതെല്ലാം ഒന്ന് ഒതുക്കിടുവോ.
നാം അതെല്ലാം ഒരു വശത്തേക്ക് നമുക്ക് വെക്കാം.
തങ്ങളിലും മറ്റവരുടെ മേന്മയായി എന്നെ കടവീർ.
മറ്റുള്ളവരെ തന്നെക്കാട്ടിലും ശ്രേഷ്ഠനായി എണ്ണുക എന്നാണല്ലോ നാം ചിന്തിച്ചു തുടങ്ങിയത്.
ഇവിടെ
ഇതാ ഈ 12-ാമത്തെ വാക്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ.
അപ്പോസ്തലനായ പൗലുടെ ആവിക്കായി ഞാൻ ദൈവനെ സ്തോത്രിക്കുകയാണ്.
അപ്പോസ്തലനായ പൗലോസിന്റെ ആത്മാവിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
അപ്പോസ്തലനായ അപ്പോലോനുടെ ആവിക്കായി ഞാൻ ദൈവനെ സ്തോത്രിക്കുകയാണ്.
അപ്പോസ്തലനായ അപ്പല്ലോസിന്റെ ഈ ആത്മാവിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ഓക്കെ, 12-ാം വസനത്തെ വാസിപ്പോ.
12-ാം വാക്യത്തെ ശ്രദ്ധിക്കുക.
അവർ തിമോത്തിയെ അങ്ങനെ വാസിക്കുകയാണ്. മുതൽ അന്ന് വസനത്തെ വാസിപ്പോ.
നാം ആദ്യം ഈ വാക്യത്തെ വായിക്കും. 12-ാം വാക്യം, സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ, അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണം എന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു എങ്കിലും ഇപ്പോൾ വരുവാൻ അവൻ ഒട്ടും മനസ്സായില്ല.
ഓക്കെ, രണ്ടുപേരുടെ സ്പിരിറ്റും കാണിക്കാം.
ഇവിടെ ഇതാ രണ്ടുപേരുടെയും ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്.
അപ്പല്ലോക്ക് മുതല്ല ഇവർ എന്നെ സഞ്ചരിക്കാറാ ഇന്നിക്കുള്ള ഫോൺ ചെയ്തികൾ കാണലല്ല ഒരു കടിതം എപ്പിടിയോ തെരിയപ്പെടുത്തി ആൾ അണിച്ചു. അപ്പല്ലോ നാം മിനിസ്ട്രി പണ കൊറുന്ത് പട്ടണോ സിരിപ്പാ സിരിച്ചു കിടക്ക്.
അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല. അന്ന് ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു എഴുത്ത് വല്ലതും കൊടുത്ത് അപ്പല്ലോസിനോട് പൗലോസ് അറിയിച്ചിരിക്കും, അപ്പല്ലോ നാം അവിടെ ശുശ്രൂഷ ചെയ്ത ആ കൊരിന്ത് പട്ടണം, ആ കൊരിന്ത് പട്ടണത്തിൽ കാര്യങ്ങൾ വളരെ മോശമായി പരിതാപകരമായിരിക്കുന്നു.
കേവലമാർക്ക്
അവിടെ വളരെ പരിതാപകരമായിരിക്കുന്നു.
എനിക്ക് വേദനയാർക്ക് ഉണക്ക് വേദനയാർക്ക് ഞാൻ നമ്പറേ,
എനിക്ക് വളരെ വേദനയുണ്ട്. നിനക്കും അപ്രകാരം ഈ കാര്യത്തെ കുറിച്ച് വേദനയാണ് എന്ന് എനിക്കറിയാം.
അപ്പല്ലോ എനിക്ക് ഇങ്ങ എബേസിൽ എനിക്ക് മിനിസ്റ്റർ ഇരിക്ക, ഇപ്പൊ നാ കൊരിന്ത് പോക മുടിയാത്.
അപ്പല്ലോ എനിക്ക് ഞാനിപ്പോൾ എഫെസോസിലാണ്, ഇവിടെ ഇതാ എനിക്ക് ശുശ്രൂഷ ധാരാളമുണ്ട്, വാതിലുകൾ സഫലമായിരിക്കുന്നു, എനിക്കിപ്പോ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല.
നീ പോണ കാര്യത്തെ സരിപ്പെടുത്തുവേണ്ടി ഞാൻ നമ്പറേ,
നീ അവിടെ പോയാൽ കാര്യങ്ങളൊക്കെ ക്രമപ്പെടും എന്ന് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ
അവനെ മികവും വേണ്ടിക്കൊണ്ടേൻ,
വളരെ അവനോട് വളരെ അപേക്ഷിച്ചു എന്നാണ് നമ്മൾ ഇവിടെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത്.
ദാറ്റ്സ് ദി സ്പിരിറ്റ് ഓഫ് പോൾ.
അതാണ് പൗലോസിന്റെ ആത്മാവ്.
തന്റെ
കൂടെയുള്ള സഹോദരനെ വളരെ ഉന്നതനായി കണക്കരുതിയ കണക്കാക്കിയ പൗലോസ്.
മോഡേൺ പൗലുകളെ നാം ചിന്തിക്ക വേണ്ടിയതാകരുത്.
നാം ഈ സാഹചര്യത്തിൽ ഇന്നത്തെ നവീനമായ ഈ കാലഘട്ടത്തിലെ പൗലോസുമാരെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്.
ഒന്നേയും വാദിനാലാവത് വീൺ പെരുമയിനാലാവത് ചെയ്യാമല എന്ന് വാസിക്കണം.
ഒന്നും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ചെയ്യാതെ എന്നാണ് നാം വായിച്ചത്.
ഏർക്കനവേ അങ്ങേ ചർച്ചിലെ അപ്പല്ലോക്ക് കൊടി പിടിച്ചിട്ട് ഒരു കൂട്ടം ഇരിക്കു.
അവിടെ ആ സഭയിൽ ഇപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പല്ലോസിന് ഞാൻ അപ്പല്ലോസിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് അപ്പല്ലോസിന് ജയ് വിളിക്കുന്ന ഒരു കൂട്ടം ആ ഗ്രൂപ്പിലുണ്ട്. ആ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആ സഭയിലുണ്ട്.
ഇന്ന സമയത്തിലെ നാ അപ്പല്ലോവ അണിച്ചിട്ടേ അപ്പടിനാ അവളതാ പൗള് യാർ പൗള് സുത്തമാ കേട്ടുവാണ്.
ഈ സമയത്ത് ഞാനിപ്പോ അവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാനായിട്ട് അപ്പല്ലോസിനെ അയച്ചാൽ പിന്നെ പൗലോസിന്റെ കാര്യം എന്താവും? അപ്പം അവര് അപ്പല്ലോസ് മുഴുവൻ തൂത്തെടുത്ത് കളയുമല്ലോ.
അവ കിട്ടത്തിട്ട് 100% യാർ ജയ പോട്ടുവാങ്ക അപ്പടിന്നാ അപ്പല്ലോക്ക് പൗലുക്കേ അപ്പല്ലോക്ക് ജയ പോട്ടുവാങ്ക.
അപ്പം ബാക്കിയുള്ളവരും കൂടെ അപ്പല്ലോസിന് ജയം വിളിച്ച് പൗലോസിന് ജയം വിളിക്കാൻ ആരും കാണത്തില്ലല്ലോ.
അപ്പുറം അത് കൊരിന്ത് ആർബിട്ട് കിടക്കെങ്ക വേലയെ കിടയാതെ എനക്കെങ്ക.
അപ്പം കൊരിന്ത് എന്ന സഭ തന്നെ എനിക്ക് അവിടെ യാതൊരു കാര്യവുമില്ലാത്തവണ്ണം എന്നെ അവർ തള്ളിക്കളയുമല്ലോ.
കേവലമാണ് ഇച്ഛയല്ല.
അങ്ങനെയുള്ള വളരെ നികൃഷ്ടമായ ചിന്ത
മാംസത്തിനുടെ തിരുക്ക്,
അത് അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയർന്നു വരാറുള്ളത്. അതാണ് നമ്മുടെ സ്വന്തം തനിക്കായിട്ട് നമ്മുടെ ഇതിനെ അന്വേഷിക്കുന്ന ചിന്ത അതാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെയുള്ള ചിന്തയില്ലായിരുന്നു.
അൻപിലെ പുറാമയില്ലേ,
സ്നേഹത്തിൽ അവിടെ അസൂയയില്ല.
അൻപു തനക്കാണത് തേടാതെ
സ്നേഹം അത് തനിക്കായിട്ടുള്ളതിനെ അന്വേഷിക്കുന്നില്ല.
അവനെ കുറിച്ച് മേന്മയാ
അപ്പല്ലോസിനെ കുറിച്ച് പോലും വളരെ നല്ല എണ്ണങ്ങൾ നല്ല ചിന്തകൾ പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്നു.
ഞാൻ ഒന്നില്ല നെനക്കരുത് പോലെ എൻ സഹോദരൻ തന്നെ ഒന്നില്ല നെനച്ചിട്ടിരിക്കുന്ന സഹോദരൻ.
ഞാൻ ഒന്നുമില്ല, ഞാൻ ആരുമല്ല എന്നുള്ള ചിന്ത ആ സഹോദരന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
സഹോദരന്മാരെ,
ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിന് അപ്പുറം ഭാവിക്കുവാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതിന് ആരും ഒരുത്തന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ.
ഞാൻ ഉങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോയും ദൃഷ്ടാന്തമായി വെച്ച് ഇവകളെ എഴുതിനേൻ.
ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പല്ലോസിനെയും ഉദ്ദേശിച്ച് ഉദാഹരണമാക്കി വെച്ചാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്.
லெட்டர்ல காமிக்கிறார், ஏன்பா நான் வந்து அப்பலோ குறித்து நான் இருமா படைஞ்சிருக்கேனா, இல்ல என்ன குறித்து அவன் இருமா படைஞ்சிருக்கானா, இல்லையே
நீங்களே
ஒருவருக்கு ஒருவர் இருமா படைஞ்சிக்கிட்டு இருக்கீங்க.
நீங்கள் ஞங்களை நோக்கு, ഞാൻ അപ്പല്ലോസിനെയും അപ്പല്ലോസിനും എനിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാൻ അപ്പല്ലോസിനെ ബഹുമാനിക്കുന്നു, അപ്പല്ലോസ് എന്നെ ബഹുമാനിക്കുന്നു, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നോക്കി നിങ്ങൾ പഠിക്ക്. ഞാൻ ഇതാ ഞങ്ങൾ അന്യോന്യം, എത്ര അന്യോന്യം ഞങ്ങൾ ബഹുമാനിക്കുന്നു, ശ്രേഷ്ഠരെന്ന് കരുതുന്നു.
ഡിവിഷൻ
നിങ്ങൾക്കുള്ളിൽ എന്താണ് ഇങ്ങനെ ഈ പിരിവിന്?
ഒന്ന് കൊരിന്ത്യർ 16:12
അധ്യായത്തിന്റെ 12 വാക്യത്തിലേക്ക്
അവിടെ
ഇത് അപ്പല്ലോസിന്റെ ആത്മാവിനെ നമുക്ക് കാണാം.
பவுல் 16 அவர் 32 தாண்டறாரு பாருங்க. அப்பலோ
பவுலோஸ் 16 ஜாடுனதுங்க, இது அப்பலோஸ் 32 ஜாடுறாரு.
அவர் ரொம்ப விவேகமா புரிஞ்சுகிட்டாரு. பிரதர், என்ன என்ன சுத்தமா என்ன மறந்துருங்க, இந்த பக்கமே குறுந்து பட்டன்னு நான் போவே மாட்டேன்ட்டார் அவர்.
அப்பலோஸ் பரஞ்சு, சகோதரா என்ன ஈ காரியத்தில் ஐக்கல்ல, ஞான் அவிட எனக்கு போகுவான் மனசே இல்ல, எனக்கு அவிட போகறானே
மனசே இல்ல,
எனக்கு அங்கட்டு போகான் கழியத்தில்ல என்று பவுலோஸ் அப்பலோஸ் பரஞ்சு ஒழிஞ்சு.
இப்ப நாங்க போயிருந்தனா மறுபடியும் அங்க வந்து இன்னும் கலகம் அதிகமா தான் போ, நான் போக மாட்டேன்.
അവിടെ ഞാൻ പോയാൽ, പ്രിയ സഹോദര, ഞാൻ അവിടെ പോയാൽ വീണ്ടും പ്രശ്നം കൂടത്തേ ഉള്ളൂ, ഞാൻ പോകത്തില്ല.
ഏതാ ഒരു നിശ്ചയമേ വരും,
ഏതെങ്കിലും ഒരു നല്ല സമയം വരും.
അന്ന് നിശ്ചയമേ എന്നെ അവരെല്ലാവരും ഒന്നാർപ്പാങ്ങ.
ആ നല്ല സമയം അവരെല്ലാം ഈ അവർ തമ്മിലുള്ള വേർപാടുകളെല്ലാം മാറി അവര് കൂട്ടായ്മയിൽ ഒന്നായിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ പോയിക്കോളാം.
ഇപ്പൊ അവരുടെ ഞാൻ പോയി കറക്ട് പണ പോരേ,
ഞാൻ ഇപ്പോ അവരെ പോയി ശരിയാക്കാൻ പോയാൽ,
അവരുടെ സ്റ്റഡി പണ പോരേ,
അവരെ ശരിയാക്കാൻ പോയാൽ,
അവരുടെ ഉദയം ചെയ്യ പോരേ,
അവരെ സഹായിക്കാൻ പോയാൽ,
മറയമുഖമാണ് ഇന്ത് ലസ്റ്റ് ഇന്ത് ഇച്ഛ എല്ലാം അവരില്ല.
ഇപ്പൊ എനിക്ക് അവരെ ശരിയാക്കാൻ പോകണം, അവരെ കറക്റ്റ് ചെയ്യാൻ പോകണം, അവരെ നന്നാക്കാൻ പോകണം എന്നുള്ള ആ മറഞ്ഞിരിക്കുന്ന താല്പര്യവും ആഗ്രഹവും ഒന്നും അവന്റെ ഹൃദയത്തിലില്ല.
അപ്പല്ലോ അന്തരംഗത്തിൽ എന്നെ ജോമണി അപ്പടിനാ,
അപ്പല്ലോ അവന്റെ ഹൃദയത്തിൽ എന്തായിരിക്കും പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ?
അഴുതിപ്പാർ,
അവൻ കണ്ണീരോടെ ദൈവസന്നിധിയിൽ കരഞ്ഞിരിക്കും.
എന്നെ ജനങ്ങൾ മറന്നിട്ടാ പറയേ,
ദൈവമേ എന്നെ ഈ ആളുകൾ അവിടെയുള്ള ജനങ്ങൾ എന്നെ മറന്നാലും സാരമില്ല.
ആണ്ടവരെ അങ്ങ് ജനങ്ങൾ ഒന്നായിരുന്നാ പോതുമേ.
കർത്താവേ എന്നെ അവർ മറന്നാലും അവിടെയുള്ള ആ സഹോദരങ്ങൾ അവരൊന്നായിരുന്നാൽ മതി.
പൗൽ അവ്വളവ് മികവും വേണ്ടിക്കൊണ്ടതുക്ക് പിറകും അപ്പല്ലോ അസയവേല്ല.
വളരെ കേൺ അപേക്ഷിച്ചിട്ടും അപ്പല്ലോസിനോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചിട്ടും അപ്പല്ലോസ് പോകുവാനായിട്ട് സമ്മതിച്ചില്ല.
പ്രിയമാണവരിലെ ചർച്ചിൽ എപ്പിടി സഹോദരൻ ഇരുന്നാങ്ങനെ എപ്പിടി ഇരുന്നോ?
പ്രിയമുള്ളവരെ, സഭയിൽ ഇപ്രകാരമുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും.
പുതിയ ഉടമ്പടിക്കനുടേ തിരുച്ചബൈ,
ഇതാണ് പുതിയ നിയമത്തിന്റെ ദൈവസഭ.
സാത്താനെ കാലിൻ കീഴിൽ കൊണ്ടുവരുന്നത്,
സാത്താനെ കാൽ കീഴിലാക്കുന്ന ദൈവസഭ ഇങ്ങനെയാണ്.
ഒരുവനെ
തന്നെക്കാൾ ശ്രേഷ്ഠനായി കരുതുന്ന ദൈവസഭ,
ഓരോരുവരും അംഗീകരിക്കരുത്,
മറ്റൊരുവനെ അംഗീകരിക്കുന്ന ദൈവസഭ.
ഇവിടെ കൃപയ്ക്കുള്ള ദൈവം നമ്മെ നടത്തുവാറാകെ.
ഇങ്ങനെയുള്ള കൃപയുള്ള ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ജീവിതത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ.
ആമേൻ,
ആമേൻ.